আলহামদুলিল্লাহ والصلاه والسلام على رسول الله وعلى اله وصحبه ومن والاه اما بعد বহুমানীয় সহোদরങ്ങളെ সহোদরিമാരെ കിതാബു തൗഹീദ് ആണ് നാം പഠിച്ചു വരുന്നത്. തൗഹീദുമായി ബന്ധപ്പെട്ട നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കാൻ കാരണമായ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന ഗ്രന്ഥമാണ് കിതാബ് തൗഹീദ് എന്ന വളരെ പ്രശസ്തമായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ്. ഇതിൽ ആദ്യ ഭാഗത്ത് നമ്മെ പഠിച്ചതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ആയത്തുകൾ കൊടുത്തതിന് ശേഷം തൗഹീദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനങ്ങളും മനസ്സിലാക്കി തന്നതിന് ശേഷം അദ്ദേഹം പിന്നീട് ഷിർക്കും അതിൻ്റെ ഗൗരവവും അതുപോലെ ഷിർക്കിൻ്റെ വ്യത്യസ്ത ഇനങ്ങളുമാണ് തുടരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിച്ചത്. പിന്നീട് നാം പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് മുതലുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ അധ്യായം മുതൽ ഹൃദയത്തിലുള്ള അഥവാ അഅ്മാലുൽ ഖുലൂബ് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് തൗഹീദുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് മഹബ്ബത്തിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അത് തൗഹീദിനോട് എന്തുമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ വിശദീകരണങ്ങളും ആ മഹബ്ബത്ത് എപ്പോഴാണ് ഷിർക്കായി തീരുന്നത്, എപ്പോഴാണ് തൗഹീദായി തീരുന്നത്, എപ്പോഴാണ് അത് ഹറാമായി തീരുന്നത് തുടങ്ങിയ വിശദീകരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. എൻ സഹോദരങ്ങളെ, ഇനിയുള്ള അധ്യായങ്ങളും ഹൃദയവുമായി ബന്ധപ്പെട്ട ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി തൗഹീദിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. മഹബ്ബത്തിന് ശേഷം അദ്ദേഹം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് ഖൗഫിനെ കുറിച്ചിട്ടാണ്, ഭയത്തിനെ കുറിച്ചിട്ടാണ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നാം ഭയപ്പെടേണ്ടതുണ്ട്. അവൻ ഭയപ്പെടാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം ഭയപ്പെടേണ്ടതുണ്ട്. ഭയപ്പെടേണ്ട രൂപത്തിൽ നാം ഭയപ്പെടേണ്ടതുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തൗഹീദും ഷിർക്കുമുണ്ട്. അള്ളാഹു ഭയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ നാം ഭയപ്പെട്ടാൽ അത് ഷിർക്കായിത്തീരും. അങ്ങനെ ഷിർക്കായിത്തീരുന്ന ഭയപ്പാടുകളുണ്ട്. ഒരു മുസ്ലിമിനെ കുറിച്ച് അവൻ്റെ ഭയം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പരിധികൾക്കുള്ളിലായിരിക്കണം. അങ്ങനെ മാത്രമേ അവൻ ഭയപ്പെടാൻ പാടുള്ളൂ. ആ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കിതാബിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭയവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞ അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചും അതിലനുവദിക്കപ്പെട്ടതും അല്ലാത്തതുമായ ഇനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇൻഷാല്ലാ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. അതിനുമുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു ഇബാദത്തും അത് ഇബാദത്തായി തീരാൻ അതിന് മൂന്ന് അവിഭാജ്യ ഘടകങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതിലൊന്നാമത്തെ കാര്യം, നമുക്ക് മഹബ്ബത്ത് ഉണ്ടാകേണ്ടതുണ്ട്, അതിയായ സ്നേഹം ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഖൗഫ് അതിലടങ്ങിയിരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, അതിൽ റജാ വേണം, പ്രതീക്ഷ വേണം. സ്നേഹവും ഭയവും പ്രതീക്ഷയും ഇത് മൂന്നും ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഏതൊരു ഇബാദത്തും. ആ ഇബാദത്ത് അത് കൃത്യമായി സ്വീകരിക്കപ്പെടാൻ അതിനടങ്ങിയിരിക്കേണ്ട അതിൻ്റെ അർക്കാനുകളാണത്. പണ്ഡിതന്മാർ പറയുന്നു, ഒരു ചലനമറ്റ ശരീരത്തിന് മഹബ്ബത്ത് അത് ചലനമുള്ളതാക്കി തീർക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹമാണ് ഒരുവൻ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പരിശ്രമങ്ങൾ പ്രവർത്തിക്കാനുള്ള കാരണമായി തീരുന്നത്. അവനോടുള്ള സ്നേഹം നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മളൊരു പാതയിൽ ചലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ പാതയിൽ നിന്നും തെറ്റാനുള്ള സാധ്യതകളുണ്ട്. ഇടതും വലതും തെറ്റായ ദിശകളാണ്, നേരായ ദിശയിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. ആ തെറ്റായ ദിശകളിൽ നിന്നും ആ പാതക്ക് ചുറ്റുമുള്ള അതിൻ്റെ അതിർത്തി വരമ്പുകളിൽ കെട്ടിയിട്ടുള്ള ഒരു മതിലുകൾ പോലെയായിരിക്കണം നമ്മുടെ ഖൗഫ് പ്രവർത്തിക്കേണ്ടത്, ഭയം പ്രവർത്തിക്കേണ്ടത്. ആ ഖൗഫ് പാതയിൽ നിന്നും തെന്നിപ്പോകാതെ നേരെ സഞ്ചരിക്കാൻ നമുക്ക് കാരണമായി തീരുന്നു. ഇങ്ങനെ പതുക്കെ ചലിച്ചാൽ പോരാ, നമുക്ക് ധൃതിയിൽ ചലിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ വിളിച്ചതുപോലെ വസാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ ധൃതിപ്പെട്ടു വരണം അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും, വിശാലമായി ആകാശഭൂമി കണക്കെ വിശാലമായി അവന്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരണമെന്നാണ്. റജാ കാരണം, പ്രതീക്ഷ കാരണം അവന്റെ ചലനം അത് വേഗതയുള്ളതായി തീരുന്നു. ഇത് മൂന്നും അടങ്ങിയിട്ടുള്ളതാണ് ഏതൊരു ഇബാദത്തും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മൂന്നും ഒരുപോലെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നാം നിത്യവും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ ഇതേക്കുറിച്ചിട്ടുള്ള സൂചനയുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ ആദ്യം ആരംഭിച്ചത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തുകൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും അത് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മുമ്പായി ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അതൊന്നാം നമ്പറാണോ അല്ലേ എന്നുള്ളതിലാണ് തർക്കം. ശരി, നമ്മൾ തർക്കത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നാം പറയുന്നു, സർവസ്തുതിയും റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ്. ഇതിൽ മഹബ്ബത്തുണ്ട്. കാരണം എന്തിനാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അൽഹംദു പറഞ്ഞത്? കാരണം അള്ളാഹു നമുക്ക് നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങളെ അവർ ആലോചിച്ചിട്ടാണ് അൽഹംദുലില്ലാഹ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്നേഹിക്കാൻ നമുക്ക് കാരണമാകുന്നു, അവനോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കുന്നു. ഓരോ തവണയും നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആലോചിക്കുന്ന സമയത്ത് മഹബ്ബത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനോടുള്ള സ്നേഹം, അതിയായ സ്നേഹം മുഅ്മിനീങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അർറഹ്മാനിർ റഹീം, വളരെയധികം കാരുണ്യമുള്ളവനും കരുണാനിധിയുമായ, വിശാലമായ കാരുണ്യവും ആ കാരുണ്യം അവന്റെ പടപ്പുകളിലേക്ക് നൽകുകയും ചെയ്യുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ രണ്ട് വിശേഷണങ്ങളാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ അവൻ പ്രതീക്ഷ ഉയർത്തുന്ന കാര്യമാണത്. അള്ളാഹു എൻ്റെ അമലുകൾ സ്വീകരിക്കും, അള്ളാഹു അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കും, അങ്ങനെയുള്ള പ്രതീക്ഷകൾ അവൻ നൽകുന്നുണ്ട്. അർറഹ്മാനിർ റഹീം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ. പിന്നീട് മൂന്നാമതായി നമ്മൾ ഓതുന്ന ആയത്ത് മാലിക്കി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു തആല. അവനെല്ലാ ദിവസത്തിൻ്റെയും ഉടമസ്ഥൻ തന്നെയാണ്. പക്ഷെ പ്രതിഫല ദിവസത്തിൽ മുഴുവൻ പടപ്പുകൾക്കും അള്ളാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ ഉടമസ്ഥനായി ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ആ കാര്യം ചിന്തിക്കുന്ന ഒരുവന് ഹൗഫ് ഉണ്ടാകുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കേണ്ടവനാണ്, അള്ളാഹു എന്നെ വിചാരണ ചെയ്യുന്നവനാണ്, എൻ്റെ നന്മകൾ സ്വീകരിച്ചിട്ടുണ്ടാകുമോ, എൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു നിന്നിട്ടുണ്ടാകുമോ എന്നെല്ലാം നാം അറിയാൻ പോകുന്നത് ആ ദിനത്തിലാണ്. മാലിക്കി യൗമുദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഒരുവനിൽ ഖൗഫ് ഉണ്ടാക്കും. ആദ്യത്തെ ആയത്തിൽ മഹബ്ബത്തും പിന്നീട് റജാവും ഖൗഫും ഉണ്ട്. പിന്നീടാണ് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, റബ്ബെ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് റബ്ബിനോട് നമ്മൾ കരാറ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് മഹബ്ബത്തിനും ഖൗഫിനും റജാഇനും സ്നേഹത്തിനും പ്രതീക്ഷക്കും ഭയത്തിനും ഇബാദത്തുകളിൽ വലിയ സ്ഥാനമുണ്ട്. അതിൻ്റെ അർക്കാനുകളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ, ഈ ഖൗഫിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. റജാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മഹബ്ബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഖൗഫും അതുപോലെ റജാവുമാണ് ഇൻഷാ അല്ലാ ഈ അധ്യായത്തിൽ വരിക. ഖൗഫിനെ പണ്ഡിതന്മാർ മൂന്നായി വേർതിരിച്ചത് കാണാൻ സാധിക്കും. ഭയത്തെ മൂന്നായി വേർതിരിച്ചത് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തേത് മഷ്റൂ ആയ, അനുവദിക്കപ്പെട്ടതായ ഖൗഫാണ്. രണ്ടാമത്തേത് മംനു ആയ, പാടില്ലാത്തതായ ഹറാമായ ഖൗഫാണ്. മൂന്നാമത്തേത് മുബാഹായ, അനുവദനീയം. അത് ശരീഅത്ത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമല്ല. ആ ഭയം ഒരാളിൽ ഉണ്ടാകുന്നത് കൊണ്ട് അയാൾക്ക് ശിക്ഷ ലഭിക്കുന്നതുമല്ല, അനുവദനീയം, മുബാഹായ കാര്യം. ഇങ്ങനെ മൂന്നായി ഖൗഫിനെ വേർതിരിച്ചത് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം അൽ ഖൗഫുൽ മഷ്റൂ, ശരീഅത്ത് പ്രോത്സാഹിപ്പിച്ച, മഷ്റൂ ആക്കിയ, ശരീഅത്തിന്റെ നിയമമാക്കി മാറ്റിയ ഖൗഫ് എന്ന് പറയുന്നത് അതിലൊന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടുക എന്നുള്ള കാര്യമാണ്. അല്ലാഹു തആല അവൻ്റെ മഹത്വത്തെയും അവൻ്റെ ആദരവിനെയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവൻ ഭയപ്പെടുന്നു. അല്ലാഹുവിൻ്റെ ഒരുപാട് നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നാം ഭയപ്പെടേണ്ടതുണ്ട് എന്ന് അറിയിക്കുന്ന നാമങ്ങൾ തന്നെയാണ്. സൂഫികൾ പറയുന്നത് പോലെയല്ല, സൂഫികൾ ഇബാദത്തിൽ ഇതിൽ അതിരുവിട്ട ആളുകളാണ്. മഹബ്ബത്തിൽ അതിരുവിട്ടുകൊണ്ട് അള്ളാഹുവിനെ പേടിയില്ലാതെ അള്ളാഹുവിനെ അത്യന്തമായി സ്നേഹിക്കുക എന്നതേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് അതിൽ പരിധിവിട്ട ആളുകളാണ് സൂഫികൾ. സൂഫിയാക്കൾ അങ്ങനെയാണ്, അവർക്ക് അള്ളാഹുവിനെ പേടിക്കുന്ന കാര്യമില്ല, സകല തോന്നിവാസങ്ങളും ചെയ്യും, അള്ളാഹു എല്ലാം പുറത്തു തരും എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളാണ് സൂഫിയാക്കളായ ആളുകൾ. മഹബ്ബത്ത് അത് വർദ്ധിച്ചുപോയി, അതിൻ്റെ അളവിലല്ല അവരുടെ കയ്യിലുള്ളത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടേണ്ടതുണ്ട് എന്നറിയിക്കുന്ന അവൻ്റെ ഒരുപാട് നാമങ്ങളുണ്ട്. അള്ളാഹു അസീസാണ്, പ്രതാപിയാണ് എന്നറിയിക്കുന്നത് അവനെ നമുക്ക് ഭയപ്പെടാൻ കാരണമാകുന്ന അവൻ്റെ ഒരു ഇസ്മാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഖുവ്വത്തും ഖുദ്റത്തും ഉണ്ട്, അതവൻ്റെ സിഫത്തുകളാണ്. അള്ളാഹുവിന് അങ്ങേയറ്റത്തെ കഴിവുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ശക്തിയുള്ളവനാണ്, അവൻ അങ്ങേയറ്റം കോപിക്കുന്നവനാണ് അവൻ്റെ അതിർവരമ്പുകൾ കടക്കുന്നവരോട്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതികാര നടപടിയെടുക്കുന്നവനാണ്, ദുൽ ഇൻതിഖാമാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്ന, ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചിന്തിക്കുന്ന ഒരുവന് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കും. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ശരിയാം വിധം നമുക്ക് ഭയപ്പെടാൻ സാധിക്കുക. അതിലൊന്നാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിനെ ഒരാൾക്ക് പഠിച്ചു മനസ്സിലാക്കണം ആരാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് മനസ്സിലാക്കുന്ന ഒരുവന് മാത്രമേ അള്ളാഹുവിന് ശരിയായ രൂപത്തിൽ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഭയപ്പെടുക ഭയപ്പെടുക എന്നുള്ളത് പറയുക, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നെല്ലാവർക്കും പറയാൻ സാധിക്കും. നമ്മൾ നേരത്തെ മഹബ്ബത്തിൻ്റെ കാര്യത്തിലും ഇത് പറഞ്ഞതാണ്. ഭയപ്പെടുക എന്നെല്ലാവർക്കും പറയാൻ സാധിക്കും, പക്ഷെ യഥാരൂപത്തിൽ ഭയപ്പെടുന്ന ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി പഠിച്ചവരാണ്. ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഅകളെ കുറിച്ച്, സിഫാത്തുകളെ കുറിച്ച്, അവൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്നത്, അവർക്കേ അള്ളാഹു തആലയെ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ അള്ളാഹു തആല സൂറത്തു ഫാത്തിറിൽ പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ. തീർച്ചയായും മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടുന്നവർ ഇവർ മാത്രമാണ്. അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഇവർ മാത്രമാണ് എന്ന് പറഞ്ഞ് അള്ളാഹു പറഞ്ഞത് അൽ ഉലമ, ഇൽമുള്ള ആളുകളാണ് എന്നാണ്. ദീനു പഠിച്ച, ദീനിൽ അറിവുള്ള പണ്ഡിതന്മാർക്കാണ് അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഒരുവൻ എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നു, അവൻ്റെ കിതാബ് പഠിക്കുന്നു, അതിൻ്റെ വിശദീകരണമായ സുന്നത്ത് പഠിക്കുന്നു, അത് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യുന്നു. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ഇൽമുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ഇൽമു കൊണ്ട് അൽ ആമിലൂന ബിൽ ഇൽം, ഇൽമു കൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം, അവർക്കാണ് അള്ളാഹുവിന് ഏറ്റവും നന്നായി ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ ഭയപ്പെടാൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സഹോദരങ്ങളെ, ഇൽമു വേണം. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനും അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഏറ്റവും നന്നായി ഭയപ്പെടുന്നവനുമായിരുന്നു. മൂന്നാളുകൾ വന്ന സംഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, അത് വിശദീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇബാദത്തുകൾ പഠിക്കാൻ വന്ന മൂന്നാളുകൾ അവർക്ക് തോന്നിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ കുറഞ്ഞതായി തോന്നി. അവർ പതിവായി നോമ്പെടുക്കാനും പതിവായി രാത്രി മുഴുവനായി നിസ്കരിക്കാനും കല്യാണം കഴിക്കാതെ ഇബാദത്തിൽ മുഴുകാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞ കാര്യം, ഫവല്ലാഹ് അല്ലാഹുവാണേ ലഅന അഅലമുഹും ബില്ലാഹ്, അള്ളാഹുവാണ് എല്ലാവരെക്കാളും അള്ളാഹുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയവൻ, അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവൻ ഞാനാണ്. വഅശദ്ദുഹും ലഹു ഖശ്യ, അള്ളാഹുവിനോട് ഏറ്റവും ഖശ്യത്തുള്ള ഭയപ്പാടുള്ളവൻ ഞാനാണ്. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിഞ്ഞതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവെ അങ്ങേയറ്റം ഭയപ്പെട്ടത്. അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ, അള്ളാഹുവിൻ്റെ സാമീപ്യസ്ഥരായ മലായിക്കത്തുകൾ, അവർ എത്ര വലിയ പടപ്പുകളാണ്! മനുഷ്യരെ വെച്ച് തട്ടിച്ചു നോക്കിയാൽ മനുഷ്യരൊന്നുമല്ല, അത്രയും വലിയ പടപ്പുകളാണ്. അവരുടെ ചെവിക്കുറ്റിയിൽ നിന്നും അവരുടെ കഴുത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ വർഷങ്ങളോളം ഒരു വാഹനപ്പുറത്ത് സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അത്രയും വലിയ ആളുകളാണ്, വലിയ പടപ്പുകളാണ് മലക്കുകൾ എന്നുള്ളത്. എന്നാൽ ആ മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം പേടിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് ഇസ്രായിലിന്റെ ചരിത്രം പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിലിന്റെയും മിഅ്റാജിന്റെയും രാവിലെ സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. കാരണം അവർ അള്ളാഹുവിനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. അള്ളാഹുവിനോട് ശരിയായ പേടി നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, അതാണ് അള്ളാഹുവിനോടുള്ള ഭയം നമുക്ക് വർദ്ധിപ്പിച്ചു തരികയുള്ളൂ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ താക്കീദുകളെ കുറിച്ച് നമുക്ക് അറിവുണ്ടാകേണ്ടതുണ്ട്. അതിൽ നമുക്ക് ദൃഢബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പല കാര്യങ്ങളും നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ട്. പാപങ്ങൾ ചെയ്യുന്നവർക്കുള്ള പര്യവസാനം, മോശമായ പര്യവസാനത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകുന്ന മോശം പര്യവസാനത്തെ കുറിച്ച് അള്ളാഹു താക്കീത് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പേടിയുണ്ടാകണം. അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കണം. അതുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ താക്കീദുകൾ അടങ്ങിയിട്ടുള്ള, നരകത്തെ കുറിച്ച് അവൻ ഭയപ്പെടുത്തുന്നതായ ആയത്തുകൾ സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഇത് നമുക്ക് അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിപ്പിച്ചു തരുന്ന കാര്യമാണ്. എന്റെ സ്ഥാനം ഇതിൽ പെട്ടുപോകുമോ, എന്റെ പര്യവസാനം ഇങ്ങനെ ആയി പോകുമോ എന്നുള്ള കാര്യം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ബാധ്യതകളിൽ ഞാൻ എന്തെല്ലാം വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ഇത് അള്ളാഹുവിനോടുള്ള ഭയം നമുക്ക് വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അള്ളാഹു നമ്മോട് ഒരുപാട് കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. തൗഹീദിനെ കൊണ്ട് കൽപ്പിച്ചു, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കാൻ കൽപ്പിച്ചു, നിസ്കാരവും സക്കാത്തും ഹജ്ജും എല്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഇബാദത്തുകൾ അള്ളാഹു തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, വീഴ്ച വരുത്തുന്നവനായിട്ടാണോ? അശ്രദ്ധയിലും അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലുമെല്ലാം വളരെയധികം പിന്നിട്ടുമാണോ നമ്മളതെല്ലാം നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത് എന്ന കാര്യം നമ്മൾ ചിന്തിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ തിന്മകളെക്കാളും ചിലപ്പോൾ നമുക്കത് പേടിയായി പോകും. കാരണം നമ്മൾ ഈ ചെയ്യുന്ന അമലുകളൊന്നും ശരിയാം രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള ഭയം അത് വർദ്ധിക്കുന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ചിന്തിക്കാനും അതിൽ നമുക്ക് ഭയപ്പെടാനുള്ളതുമായി അള്ളാഹു തആല തന്നെ ഉണർത്തിയിട്ടുണ്ട്. ഇന്ന ശംസ വൽ ഖമർ ആയതാനി മിൻ ആയാത്തില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരിക്കൽ സൂര്യഗ്രഹണം സംഭവിച്ചപ്പോൾ തീർച്ചയായും സൂര്യനും ചന്ദ്രനുമെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ്. യുഹവ്വിഫുല്ലാഹു ബിഹിമാ ഇബാദഹു, അള്ളാഹു അവ കൊണ്ട് അവന്റെ അടിമകളെ പേടിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അവനെ പേടിച്ചുകൊണ്ട് അവനിലേക്ക് അവർ ഖേദിച്ചു മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു തആല സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും പോലെയുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മുന്നിൽ അള്ളാഹു പടക്കുന്നത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ഭയം വർദ്ധിക്കാൻ അവൻ്റെ പ്രാപഞ്ചികമായ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം അള്ളാഹുവിനുള്ള ഭയം നമുക്ക് വർദ്ധിക്കാനുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. എൻ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള അവനെ പേടിക്കുക എന്നതിൽ ഉൾപ്പെടുന്നതായ ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ പേടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളിരിക്കേണ്ടതായ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് അൽ ഖൗഫു മിൻ ഇസ്മി സയ്യിഅ, താൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് ഒരാൾ പേടിക്കുക എന്നുള്ളത്. അത് അള്ളാഹു തആലയോടുള്ള ഭയത്തിൻ്റെ ഉള്ളിൽപ്പെടുന്ന കാര്യമാണ്. പാപങ്ങൾ ചെയ്യാത്ത ആളുകളെ ആരുമില്ല. ആ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പുറത്തു വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കുകയില്ല. നമ്മൾ ഭൂമിയിലാണുള്ളത്, നമ്മുടെ വിചാരണ നാളെയാണ്. അള്ളാഹു തആല അതെനിക്ക് പുറത്തു വന്നിട്ടുണ്ടോ എന്നൊരിക്കലും നമുക്ക് അറിയുകയില്ലല്ലോ. നമ്മുടെ തൗബ സിദ്ഖുള്ള, സത്യസന്ധതയുള്ള തൗബയായി മാറുകയും അള്ളാഹു അത് സ്വീകരിക്കുകയും അത് പുറത്തു തരികയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല. അതുകൊണ്ടാണ് സാലിഹ്യങ്ങളായ ആളുകൾ അവർ ചെയ്തു പോയ ചെറിയ തിന്മകൾക്ക് വരെ, അവരുടെ ജീവിതാവസാനം വരെ അതിൻ്റെ പേരിൽ അവർ ഖേദിച്ചുകൊണ്ടേയിരുന്നത്, അതിൽ പേടിച്ചുകൊണ്ടേയിരുന്നത്. അള്ളാഹുവിൻ്റെ ഭയത്തിൽ, അള്ളാഹുവിനോടുള്ള ഭയത്തിൽ ഉൾപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്തു പോയ പാപങ്ങളിൽ നമുക്ക് പേടിയുണ്ടാവുക എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളിൽപ്പെട്ട ഒരു യുവാവ്, അയാൾ മരണാസന്നമായി കിടക്കുകയാണ്, അയാളുടെ അടുക്കൽ എത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, കൈഫ തജിദു, നിനക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്, എന്താണ് നിന്റെ മനസ്സിലിപ്പോൾ തോന്നുന്നത്? അയാൾ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാ ഇന്നി ലഅർജുല്ലാ വ അഖാഫു ദുനൂബി. അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട്, അല്ലാഹു എന്നെ കൈവിടുന്നില്ല, കൈവിടുകയില്ല എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. എന്നാൽ അതോടൊപ്പം വ അഖാഫു ദുനൂബി, എനിക്ക് പാപങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുവാവിനോട് പറഞ്ഞു, മജ്തമഅ ഫി ഖൽബിൽ മുഅ്മിൻ ഫി ഹാദൽ മൗത്തിൻ ഇല്ല ആതാഹു അല്ലാഹു മാ യർജു വ അമിനഹു മിമ്മാ യഖാഫ്. ഇത്തരമൊരു വേളയിൽ, ഈ മരണാസന്നമായി കിടക്കുന്ന ഇത്തരമൊരു വേളയിൽ, ഒരു മുഅ്മിനിന്റെ, ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ രണ്ടും ഒരുമിക്കുന്നില്ല. അവൻ എന്താണോ പ്രതീക്ഷിച്ചത് അത് അല്ലാഹു നൽകിയിട്ടല്ലാതെ, അവൻ ഏതൊരു കാര്യത്തെ തൊട്ടാണോ പേടിച്ചത് അതിൽ നിന്നും നിർഭയത്വം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടല്ലാതെ, ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ്. ഒരുപോലെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അള്ളാഹു തആലയോടുള്ള പേടി. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്ത തിന്മകളെ തൊട്ട് നമ്മൾ മറന്നുപോകാൻ പാടില്ല, മരിക്കും വരെ അതിൽ പേടി ഉണ്ടാകണം. അത് അള്ളാഹുവിലുള്ള ഭയത്തിൽപ്പെട്ട കാര്യമാണ്. തിന്മകൾ ചെയ്ത് യാതൊരു കുഴപ്പമില്ല, ഒരു പ്രയാസമില്ലാതെ നമ്മുടെ ഹൃദയത്തിന് തോന്നുക എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള ഭയം കുറഞ്ഞതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പേടിക്കുന്ന ആളുകൾ അവർ ചെയ്തു പോയ, മുൻകാലത്ത് ചെയ്തതായിരിക്കാം, അറിവില്ലാത്തത് കൊണ്ട് ചെയ്തതായിരിക്കാം, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടും ചെയ്തതായിരിക്കാം, പക്ഷെ അതിനോടുള്ള ഭയം അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറുകയില്ല. അള്ളാഹു പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷ ഉള്ളപ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിൽ ഇതെപ്പോഴും ഒരു ഭയമായി നിലനിൽക്കുന്നതാണ്. അവന് പേടിയുണ്ട് അള്ളാഹു ഇത് പുറത്തു തരും വന്നിട്ടുണ്ടാകുമോ ഇല്ലേ എന്നുള്ളത്. അത് അള്ളാഹുവിനോടുള്ള ഭയത്തിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനുള്ള ഭയത്തിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് അൽ ഖൗഫു മിനൽ വുഖൂഇ ഫിസ് സയ്യിഅ. തിന്മയിൽ ഞാൻ പെട്ടുപോകുമെന്നുള്ള പേടിയും ഓരോരുത്തർക്കും വേണ്ടതുണ്ട്. അത് ഒന്നുകിൽ അറിവില്ലാതെ ഞാൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ തന്നെ പെട്ടുപോകുക, പല തിന്മകളും നമുക്ക് അറിയാത്തതുണ്ട്, അങ്ങനെ ഞാൻ പെട്ടുപോകുക എന്ന പേടി. ചിലപ്പോൾ ഭാവിയിൽ എനിക്ക് അറിയുന്ന കാര്യത്തിൽ തന്നെ ഞാൻ അറിയുന്ന കാര്യം തന്നെ ചിലപ്പോൾ പിശാചിന്റെ പ്രേരണയാൽ നമ്മൾ ആ കെണിയിലേക്ക് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും പേടി വേണം. അല്ലാതെ എനിക്കൊരിക്കലും ഒരു തിന്മ സംഭവിക്കുകയില്ല, ഞാൻ തിന്മയിലൊന്നും സംഭവിക്കുകയില്ല, എനിക്ക് ആവശ്യത്തിനുള്ള അറിവും ആവശ്യത്തിനുള്ള അമലും ഒക്കെ ഉണ്ട്, ഞാനൊരു തിന്മയിലൊന്നും വീഴാൻ സാധ്യതയില്ല എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മറിച്ച് ശ്രേഷ്ഠരായ ഉത്തമ നൂറ്റാണ്ടുകാരായ സഹാബികളെ കണ്ട താബിഈങ്ങൾ അവർ പറഞ്ഞത്, അദ്റക്തു ഹലാസീന മിൻ അസ്ഹാബി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ 30 സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖ്ഷ നിഫാഖ അലാ നഫ്സി, അവരിലെല്ലാവരും സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെടുന്നവരാണ്, എന്റെ ഹൃദയത്തിൽ കാപട്യമുണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നവരാണ്. കാപട്യം വലിയൊരു മഅസിയത്താണ്, അതെനിക്ക് സംഭവിക്കുമെന്നുള്ള കാര്യം അവർക്ക് എപ്പോഴും പേടിയുണ്ടായിരുന്നു. അപ്പൊ സ്വന്തത്തിൽ നമ്മളിനി തിന്മയിൽ പെട്ടുപോകുമോ, അറിവില്ലാതെയോ അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്യുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകുമോ എന്നുള്ള കാര്യം എപ്പോഴും നമുക്ക് പേടി വേണം. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഭയത്തിൽപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള ഭയത്തിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം, അൽ ഖൗഫു മിൻ അദമി ഖബൂലിൽ ഹസന, നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ലയോ എന്ന പേടി നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് സാധിക്കുന്നത് പോലെ ഫർളും സുന്നത്തുകളും ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം അള്ളാഹു തആല സ്വീകരിക്കണമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ കുറവുകൾ കാരണത്താൽ അള്ളാഹു അത് സ്വീകരിക്കാതെ അത് പാഴായി പോകുമോ, നമ്മിൽ നിന്നും അത് പാഴായി പോകുമോ എന്നുള്ള പേടി എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ ഗുണമായിട്ടത് എണ്ണി പറഞ്ഞിട്ടുണ്ട്, വല്ലദീന യുഅ്തൂന മാ ആതൌ, കൊടുക്കുന്നതെല്ലാം അവർ കൊടുക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. വഖുലൂബുഹും വജില, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനോടുള്ള പേടി കൊണ്ട് അത് ഇങ്ങനെ വിറങ്ങലിക്കുകയാണ്. നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഒരുപാട് ചെലവഴിക്കുന്നുണ്ട്, അപ്പൊ തന്നെ അള്ളാഹു സ്വീകരിച്ചു എന്ന് ആശ്വസിക്കുന്നവരായിരുന്നില്ല അവർ. എത്ര തന്നെ സൂക്ഷ്മതയോടുകൂടി ഇബാദത്തുകൾ ചെയ്താലും മുൻഗാമികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മാതൃക അവരിൽ ചിലർ പറഞ്ഞത്, അള്ളാഹു എന്നിൽ നിന്ന് ഒരു 2 സ്വീകരിച്ചു എന്ന വാർത്ത എനിക്കറിയുമായിരുന്നെങ്കിൽ ഞാൻ മരണം കൊതിക്കുമായിരുന്നു എന്നാണ്. അപ്പം ആ പേടി നമുക്കുണ്ടാകണം. അല്ലാതെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ അത്ര കൊടുത്ത ആളാണ്, ഞാൻ എത്ര രാത്രികൾ അങ്ങനെ ഹയാത്താക്കിയിട്ടുണ്ട്, എത്രയോ നോമ്പുകൾ ഇഅ്തികാഫിരുന്നിട്ടുണ്ട്, ഫർളിന് പുറമെ ഒരുപാട് സുന്നത്തുകൾ, ഇങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ ചിന്തിച്ച് ഇതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ അവിടെ ഉണ്ടാകും എന്ന് നമ്മൾ വ്യാമോഹിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് സദാ ദുആ ചെയ്യണം, റബ്ബനാ തഖബ്ബൽ മിന്നാ, എന്തിനാണ് ആ ദുആ ചെയ്യുന്നത്? പേടി കൊണ്ടാണ്, സ്വീകരിക്കാതായി പോകുമോ എന്ന പേടി കൊണ്ടാണ് നമ്മളെപ്പോഴും അത് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അമലുകൾ സ്വീകരിക്കപ്പെടാതായി പോകുമോ എന്നുള്ള പേടി അള്ളാഹുവിലുള്ള പേടിയിൽപ്പെട്ട കാര്യമാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ ഖൗഫു മിൻ സൂഇൽ ഖാത്തിമ, മോശം അന്ത്യം നമുക്ക് ഉണ്ടായേക്കുമോ എന്നുള്ള പേടി. നമ്മൾ ഓരോരുത്തരും പേടിക്കേണ്ട കാര്യമാണ്. മുൻഗാമികൾ ഏറ്റവും കൂടുതൽ പേടിച്ച കാര്യമാണത്. ജീവിതത്തിൻ്റെ അവസാനം വരെ നന്നായിട്ട് ആ അവസാനം മരിക്കാൻ പോകുന്ന ആ ഒരു കാലയളവിൽ ചിലപ്പോൾ ആ ഒരു മണിക്കൂറിലാകാം നമ്മൾ അതിൽ നിന്ന് തെറ്റിപ്പോകുമോ, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റി ദലാലത്തിലേക്ക് എത്തിപ്പോകുമോ, അവസാനത്തിൽ നമ്മുടെ കാല് ഇടറിപ്പോകുമോ എന്നുള്ള പേടി ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം പിശാചിൻ്റെ പരീക്ഷണം, പിശാചിൻ്റെ ഷർറ് എപ്പോഴും നമുക്കുണ്ട്. പിശാജ് എപ്പോഴും നമ്മളെ വഴികേടിലാക്കാൻ ശ്രമിക്കുന്നതാണ്. മരണാസന്നമാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ദുർബലനായി തീരും. പക്ഷെ പിശാചിൻ്റെ ശക്തി അങ്ങനെ തന്നെയുണ്ട്. അവൻ ആഞ്ഞു പരിശ്രമിക്കും. അവസാനത്തെ ചാൻസാണ് ഇയാളെ, അവസാനം എനിക്ക് കിട്ടുന്ന ചാൻസാണ്. ഖബറിലേക്ക് എത്തിയാൽ പിന്നീട് പിശാചിനെ നമ്മൾ വഴിപേപ്പിക്കാൻ സാധിക്കുകയില്ല. മരണം വരെയുള്ളൂ പരീക്ഷണം. വഅബുദ് റബ്ബക ഹത്തയതിയക അൽയഖീൻ, നിനക്ക് മരണം വന്നെത്തുന്നത് വരെ നീ ഇബാദത്ത് ചെയ്യുക എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ആ അവസാനത്തെ സമയത്ത് പിശാജ് നമ്മളെ പിശാജ് നമ്മളെ അവനെ ഉപദ്രവിക്കാൻ നോക്കും. ആ സമയത്ത് മോശം അന്ത്യം ഉണ്ടായേക്കുമോ എന്നുള്ള പേടി സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ പേടിയെല്ലാം അൽ ഖൗഫുൽ മശ്റൂഇൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അഥവാ നാം ഒന്നാമത് പറഞ്ഞ മൂന്നിനങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്, അൽ ഖൗഫുൽ മശ്റൂഉ, അൽ ഖൗഫുൽ മംനൂഉ, അൽ ഖൗഫുൽ മുബാഹ്. ഇതിലൊന്നാമത്തെ മശ്റൂ ആയി, ഇതെല്ലാം നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. അള്ളാഹു തആലയെ പേടിക്കണം, അവനെ പേടിക്കേണ്ട രൂപത്തിൽ പേടിക്കണം. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ അള്ളാഹുവിനെ പേടിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിക്കുക, പാപങ്ങളിൽ സംഭവിക്കുമോ എന്ന് ഓർത്ത് പേടിക്കുക, അമലുകൾ സ്വീകരിക്കപ്പെടാതായിരിക്കുമോ എന്ന് പേടിക്കുക, അന്ത്യം മോശമായി പോകുമോ എന്ന് പേടിക്കുക. ഈ പേടിയൊക്കെ ഒരു മുഅ്മിന്റെ കൽബിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിലവൻ ഒരിക്കലും നിർഭയനായി തീരാൻ പാടില്ല. ഇതിനെക്കുറിച്ചൊന്നും പേടിക്കാതെ നിർഭയനായിരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിന്റെ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ എപ്പോഴും ഉണർത്തിയത് കാണാൻ സാധിക്കും, ഖൗഫ് എന്ന് പറയുന്നത് അത് ഒറ്റയ്ക്ക് നിലനിൽക്കുന്ന ഒരു ഇബാദത്തല്ല. ഖൗഫിനോടൊപ്പം എപ്പോഴും റജാ ഒപ്പം ഉണ്ടായിരിക്കേണ്ടതുണ്ട്, പ്രതീക്ഷ ഒപ്പം ഉണ്ടായിരിക്കേണ്ടത്. ഖൗഫ് മാത്രം ഒരാളുടെ കൽബിൽ നിറയുക, കൽബിൽ ഉണ്ടാകുക എന്നുള്ളത് ഈ പറഞ്ഞതുപോലെയുള്ള മംദൂഹായ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമല്ല. പേടി മാത്രം കൽബിൽ നിറച്ചു വെക്കുക അത് പാടില്ല. ഖൗഫ് അത് പ്രതിഫലാർഹമായ ഖൗഫാകണമെങ്കിൽ ഒപ്പം റജാ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ് ഖൗഫും റജാവും. അത് ഒരുപോലെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതൊന്ന് ഒന്നിന് ദുർബലത സംഭവിച്ചാൽ ഇത് പറക്കുകയില്ല, ഇതിൽ ഉയരാൻ സാധിക്കുകയില്ല. ഖൗഫും റജാവും ഒരുപോലെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം ഖൗഫ് മാത്രം വർദ്ധിച്ച് ഒരാളുടെ ഹൃദയത്തിൽ റജാ ഇല്ലാതായി തീർന്നാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിരാശയടയുന്നവനായി തീരും. അള്ളാഹു തആല പറഞ്ഞത് അങ്ങനെ അള്ളാഹുവിൽ നിരാശയടയുക, പാപങ്ങളെക്കുറിച്ച് ചിന്തിച്ച്, പാപങ്ങൾ സംഭവിക്കുമോ എന്ന് ചിന്തിച്ച്, അമലുകൾ സ്വീകരിക്കുകയില്ലെന്ന് ചിന്തിച്ച് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിരാശ മാത്രം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. മറിച്ച് അത് കാഫിറുകളുടെ സ്വഭാവമായിട്ടാണ് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൽ പ്രതീക്ഷയറ്റവരായിത്തീരുന്നത് അത് കാഫിറുകൾ മാത്രമാണ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മാനാണ്, റഹീമാണെന്ന് മറന്നുപോകുന്നവരാണ് അവർ. അങ്ങനെ ആകാൻ പാടില്ല. ഈ പേടിയെല്ലാം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ ഇബാദത്തുകൾ കൃത്യമായി ചെയ്താൽ അത് തള്ളിക്കളയുന്നവനല്ല, അൻ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവനല്ല, അവൻ അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്, ധാരാളം ഔദാര്യം ചെയ്യുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഫദലിൽ, അവൻ്റെ ഔദാര്യത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കണം. അല്ലാതെ കേവലം ഖൗഫ് മാത്രം നമ്മൾ വെച്ചു പുലർത്തിയാൽ സഹോദരങ്ങളെ, ഒരിക്കലും അത് പ്രതിഫലാർഹമായ ഖൗഫായി തീരുകയില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അള്ളാഹു ധാരാളം ആയത്തുകളിലൂടെ ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെക്കുന്നവരും അവൻ്റെ ശിക്ഷയിൽ ഭയപ്പെടുന്നവരുമാണ് എന്ന് പറഞ്ഞു. രണ്ടും ഒരുമിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ അള്ളാഹു തആല ഉണർത്തി, നബ്ബി ഇബാദി, നബിയെ എന്റെ അടിമകളെ താങ്കൾ അറിയിക്കണം, അന്നിയാനൽ ഗഫൂറു റഹീം, തീർച്ചയായും ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനുമാണ്. തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, അതുപോലെ എന്റെ ശിക്ഷ അദാബുൽ അലീം, അത് വേദനയേറിയ ശിക്ഷയുമാണ്. ഇത് രണ്ടും നമുക്ക് പേടി, രണ്ടും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കണം. കേവലം ഖൗഫ് മാത്രം ഒരാളുടെ ഹൃദയത്തിൽ നിന്നാൽ അത് കുനൂത്തിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൽ പ്രതീക്ഷയറ്റ ഒരവസ്ഥയിലേക്ക് എത്തും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അൽ ഖൗഫു അൽ മംനൂ, പാടില്ലാത്തതായ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹറാമാക്കിയ പേടിയ. അതിലൊന്നാമത്തേത് അൽ ഖൗഫു ശിർക്കി, ഷിർക്കായ ഖൗഫുണ്ട്, ഷിർക്കായ ഖൗഫുണ്ട്. രണ്ടാമത്തേത് അൽ ഖൗഫു അല്ലദീ ഹുവ മഅസിയ, തെറ്റായ, ദീനിൽ നിന്ന് പുറത്തു പോവുകയില്ല പക്ഷേ വൻ പാപമാണ്, അത്തരത്തിലുള്ള പേടി. ഇങ്ങനെ രണ്ട് രൂപത്തിലുള്ള ഹറാമാക്കപ്പെട്ട ഖൗഫുണ്ട്. അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ, ഷിർക്കായ ഖൗഫ് എന്ന് പറഞ്ഞാൽ അത് ഖൗഫു സിർആണ്. അൽ ഖൗഫു സിർ മിൻ ഗൈറില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത ഒരുവനെ അവൻ പേടിക്കുക, അവൻ്റെ കാര്യകാരണ ബന്ധമില്ലാതെ എനിക്കൊരു ഷർറ്, അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്ക് വരുത്താൻ സാധിക്കുമെന്നൊരാൾ പേടിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കായ ഖൗഫാണ്. ഉദാഹരണത്തിന്, ഒരാൾ പേടിക്കുകയാണ് ഈ ഖബറിലുള്ള വലിയിന് എന്നെ ഉപദ്രവിക്കാൻ സാധിക്കും, എനിക്കുള്ളൊരു ബറക്കത്ത് തട്ടിക്കളയാൻ, എനിക്കുള്ളൊരു അനുഗ്രഹം ഇല്ലാതാക്കി കളയാൻ, എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കി കളയാൻ ഇയാൾക്ക് സാധിക്കുമെന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഖൗഫു സിർആണ്. യാതൊരു കാര്യകാരണ ബന്ധവുമുള്ളൊരു ഖൗഫല്ല അത്. അങ്ങനെ ഒരാൾ പേടിക്കുകയാണ്, അതായത് പ്രത്യേകിച്ച് കാര്യകാരണങ്ങളില്ല, ഒരാൾ പാമ്പിനെ പേടിക്കുന്നത് പോലെയോ തന്നെ ആയുധവുമായി ഉപദ്രവിക്കാൻ വരുന്ന ഒരു ശത്രുവിനെ പേടിക്കുന്നത് പോലെയുമല്ല ഇത്, അതിന് കാര്യകാരണങ്ങളുണ്ട്. ഇയാൾ പേടിക്കുന്നത് എവിടെയോ ഉള്ളൊരു വലിയിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇനി കവറിന്റെ മുന്നിലാകട്ടെ, ആ വലിയോട് എന്തെങ്കിലുമൊക്കെ അനാദരവ് കാണിച്ചു പോയാൽ, അല്ലെങ്കിൽ ആ വലിക്ക് കൊടുക്കേണ്ട ഹക്കുകൾ ഞാൻ കൊടുക്കാതെ പോയാൽ, ഒരു ചുരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ ആദ്യം കാണുന്ന ജാറത്തിൽ ഞാൻ ഒന്നോ രണ്ടോ നാണയത്തൊട്ടിട്ടിട്ടില്ല എങ്കിൽ എനിക്കൊരു അപകടം വരുമെന്ന് പേടിക്കുക. ഏത് പേടിയാണിത്? ഖൗഫു സിർആണ്, ഷിർക്കായ പേടിയാണിത്. ഇവിടെ അവന്റെ കൽബിലാണ് ഷിർക്ക് സംഭവിച്ചത്, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണത്. ബാഹ്യമായി ആർക്കും കണ്ടാൽ മനസ്സിലാകുകയില്ല അത്തരം മുശ്രിക്കുകളെ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ പേടിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ആളുകളെ പേടിക്കുകയാണ്. അത് പല രൂപത്തിൽ പേടിക്കുന്ന ആളുകളുണ്ട്, വിഗ്രഹങ്ങളെ പേടിക്കുന്നവരുണ്ട്, ജീവിച്ചിരിക്കുന്ന പുണ്യപുരുഷന്മാരെ പേടിക്കുന്നവരുണ്ട്, പുണ്യപുരുഷന്മാരാണെന്ന് പറഞ്ഞ് മറമാടിയ ചിലരെ പേടിക്കുന്നവരുണ്ട്, ചില മൃഗങ്ങളെ പേടിക്കുന്നവരുണ്ട്, അങ്ങനെ പല രൂപത്തിൽ പേടിക്കുന്നവരുണ്ട്. ഒന്നിനെയും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം നൽകേണ്ടതായ ഖൗഫു സിർ, യാതൊരു കാര്യകാരണവും ബന്ധവും ഇല്ലാതെയുള്ള പേടി, ഒന്നിനെയും നമ്മൾ പേടിക്കാൻ പാടില്ല. ഒന്നിനെയും, അള്ളാഹുവിന്റെ ഒരു പടപ്പുകളെയും ആ രൂപത്തിൽ പേടിക്കാൻ പാടില്ല. കാരണം ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള രണ്ട് കാര്യത്തിലുള്ള ഷിർക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന് അവന്റെ റുബൂബിയത്തിലുള്ള ഷിർക്ക്, രണ്ട് ഉലൂഹിയത്തിലുള്ള ഷിർക്ക്. എന്താണ് റുബൂബിയത്തിലുള്ള ഷിർക്ക്? അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്നതിൽ നിന്നും ഈ ആളുകളും ചില കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്, ഇവരും ചിലതൊക്കെ ഉടമപ്പെടുത്തുന്നുണ്ട് എന്നൊരാൾ വിശ്വസിക്കുക പോയി അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ തന്നെ അവൻ ഷിർക്ക് ചെയ്യുകയാണ്. ഈ ഖബറിലെ ആളുകൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചിലത് ഉടമപ്പെടുത്തുന്നുണ്ട്. ഈ വഴിയിൽ പോകുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഡ്യൂട്ടി ഈ ജാറത്തിലുള്ള ആളുകൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുവൻ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ തന്നെ ഷിർക്ക് ചെയ്യുകയാണ്. അന്ന് അയാൾക്ക് സ്വർഫുണ്ട്, അയാൾക്ക് അയാൾ മുദബ്ബിർ തദ്ബീർ ഉണ്ട്, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ, ഒന്നുകിൽ അങ്ങോട്ട് കൊടുത്തിട്ടൊരു പ്രതീക്ഷ, ഇയാൾ എന്നെ കാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഇയാളെ കൊടുക്കേണ്ട ഹക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പേടി. പലർക്കും ഇത്തരത്തിലുള്ള ഖബറിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലായാൽ ഒരു പേടി മനസ്സിലുണ്ട്, ആ ഷിർക്ക് മാറിയിട്ടില്ല. അൽ ഖൗഫു സിർ, അത് മാറുന്നില്ല, പേടിയാണ് അതിനോട്. അതിൽപ്പെട്ടതാണ് ഇത്തരം ചില ഖബറുകളിൽ പോയി എന്തെങ്കിലുമൊക്കെ കളവുകൾ നടത്തിക്കഴിഞ്ഞാൽ, ഇത്തരം ചില ഖബറുകളിൽ പോയി നീ ഈ ഖബറിന്റെ ആളുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കള്ളനായ ഒരാൾക്ക് പേടിയാണ്. എന്നാൽ അള്ളാഹുവിന്റെ പേരിൽ അവന് പേടിയില്ല, വല്ലാഹി ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയും, വല്ലാഹി ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് മോഷ്ടാവ് പറയും. പക്ഷെ ഈ ഖബറിന്റെ അടുക്കൽ കൊണ്ടുപോയി വല്ലാഹി ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറഞ്ഞാൽ അവന് പേടിയാണ്. എന്താണ് പേടി? ആ കയറിൽ പിടിച്ച് ഞാനെങ്ങാനും തെറ്റായ ഒരു കാര്യം, കളവായൊരു കാര്യം ഞാൻ സത്യമാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സത്യമായ ഒരു കാര്യം ഇല്ല എന്നുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് പല ഉപദ്രവങ്ങളുണ്ടാകും, രക്തം ഛർദ്ദിക്കും, എൻ്റെ എല്ലാ സമ്പത്തും നശിച്ചു പോകും, അപകടമുണ്ടാകും, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുകയാണ്. എന്തു പേടിയാണിത്? ഖൗഫുസ് സിർറാണ്, ശിർക്കാകുന്ന പേടിയാണത്. ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പേടിയാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു, ഉലൂഹിയത്തിലുള്ള ശിർക്കുണ്ട്. കാരണം അള്ളാഹു തആലക്ക് മാത്രം കൊടുക്കേണ്ട ഒരു ഇബാദത്താണ് ഖൗഫ് എന്നുള്ളത്. അത് ഈ ആളുകൾക്ക് വെച്ചു കൊടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം നൽകേണ്ടതായ ഇബാദത്താണ് ഖൗഫ്. അവനെ മാത്രമേ ഈ നിലക്ക് പേടിക്കാൻ പാടുള്ളൂ. അത് ഈ ആളുകൾക്ക് വഹിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും ഒക്കെയുള്ള ശിർക്ക് ഇത്തരത്തിലുണ്ട് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇത് പഴയകാല മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നു. അവർ അവരുടെ ആലിഹത്തുകളെ ഒഴിവാക്കാനുള്ള പേടിയും അത് തന്നെയായിരുന്നു. ഇന്നുമുള്ള മുശ്രിക്കുകൾക്ക് ഈ കാര്യമുണ്ട് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളും അതുപോലെ അല്ലാത്ത ധാരാളം ഉദാഹരണങ്ങളും നമുക്ക് നേരിട്ടും അല്ലാതെയും ഒക്കെ അറിയുന്ന കാര്യമാണത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഖൗഫുൽ മംനൂഇൽ, പാടില്ലാത്ത ഖൗഫിൽപ്പെട്ട കാര്യമാണ്. അൽ ഖൗഫുല്ലദീ ഹുവ മഅസിയ, തിന്മയാകുന്ന ഒരു ഖൗഫ്, അതായത് ഹറാമാണ്, അത് വൻപാപമായ ഒരു ഖൗഫാണത്. എന്താണത്? അള്ളാഹുവിന്റെ പടപ്പുകളിൽ ചിലരെ അവൻ പേടിക്കുന്നു. ആ പേടി നിമിത്തം അള്ളാഹു കൽപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്യാൻ അതവന് തടസ്സമാകുന്നു, അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ ചില കാര്യങ്ങൾ ചെയ്യാൻ ആ പേടി നിമിത്തം അത് കാരണമാകുന്നു. ചില ആളുകൾ അവന് പേടിയാണ്. ആ പേടിയുടെ പേരിൽ ഒരുപക്ഷെ അവൻ എന്ത് ചെയ്യില്ല? അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങൾ അവൻ ചെയ്യുകയില്ല. പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞു, അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനാരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അവനെ കൊല്ലുമെന്നാരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നിസ്കരിച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കും, ഇവരെന്നെ ഉപദ്രവിച്ചേക്കും, അങ്ങനെയൊക്കെയുള്ള പേടി. എന്നിട്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ ചില കാര്യങ്ങൾ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് അത്? ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെന്നെ ഉപദ്രവിക്കും, അപ്പൊ ആളുകളൊക്കെ ഹറാം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഞാനും ഹറാം ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ പേടിച്ചുകൊണ്ട് അത് ചെയ്യുന്ന ഒരവസ്ഥ, ഇതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുന്ന സമയത്തും ഇതുപോലുള്ള പേടി ഒരുവൻ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം പേടിച്ചുകൊണ്ടാണ് അവൻ നന്മ കൽപ്പിക്കേണ്ടത്. ആളുകളോട് തിന്മ വിരോധിക്കേണ്ടത് അള്ളാഹുവിനെ പേടിക്കണം, അതല്ലാതെ ആളുകളെ പേടിച്ചുകൊണ്ടല്ല അവൻ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ഹൗഫുകൾ, ഇത്തരം പേടി ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അഷ്ഷിർക്കുൽ ഖഫി, ഗോപ്യമായ ഷിർക്കിലേക്ക് വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അവരൊരു ഖായിദ പറയാറുണ്ട്. എന്താണ് ഖായിദ? കുല്ലമ അലുമ ഖൗഫുക മിനല്ലാഹി ജല്ല വഅല ഖല്ല ഖൗഫുക മിൻ ഗൈരി, നീ എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടുന്നുവോ അത്രത്തോളം ആളുകളെ പേടിക്കുന്നത് നിനക്ക് കുറഞ്ഞു കിട്ടും. അള്ളാഹനെ മാത്രം നീ നന്നായി പേടിച്ചാൽ ആളുകളെ നിനക്ക് വല്ലാതെ പേടിക്കേണ്ടി വരികയില്ല. എന്നാൽ കുല്ലമ അലുമത് മഹബ്ബത്തുക അല്ലാ ഖല്ലത്തുൽ മഹബൂബാത്ത് ഇൻദ, അതുപോലെ എന്നാലല്ല, അതുപോലെ എത്രത്തോളം നീ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നത് നീ കുറയും. അള്ളാഹുവിനെയും അവൻ പറഞ്ഞ കാര്യങ്ങളെയും മാത്രം അവർ സ്നേഹിക്കും. അതല്ലാത്ത കാര്യങ്ങളെ ചിലപ്പോൾ അനുവദനീയമായതായിരിക്കും, പക്ഷെ അതിനോട് പോലുള്ള സ്നേഹം പോലും അതവന് കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന കാര്യമാണ്. എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതീക്ഷ നീ വർദ്ധിപ്പിക്കുന്നുവോ ആളുകളിലുള്ള പ്രതീക്ഷയും അവന് കുറയും. എല്ലാം അങ്ങനെ തന്നെയാണ്. അള്ളാഹുൽ അത് നീ കൂടുതലായി നിനക്കുണ്ടായാൽ മറ്റുള്ളവരിൽ നിന്നും നിനക്ക് രക്ഷ ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റുള്ള ആളുകളെ പേടിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഇബാദത്തുകൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒരുവൻ ചെയ്യുക എന്നുള്ളത് അത് പാടില്ലാത്ത ഹറാമായ കാര്യമാണ്. ജനങ്ങളെ പേടിച്ചുകൊണ്ട് ഒരിക്കലും ഇബാദത്തുകൾ ഉപേക്ഷിക്കുകയോ ഹറാമുകൾ പ്രവർത്തിക്കുകയോ അരുത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതിൽ ചില ഇളവുകളുള്ള ചില സമയങ്ങളുണ്ട്. നിർബന്ധിതാവസ്ഥ എന്നുള്ള സമയം, നിർബന്ധിതാവസ്ഥയിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഷിർക്കിന്റെ വാക്കുകൾ പോലും ഒരാൾക്ക് പറയേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവനത് പറയാവുന്നതാണ്. ഹൃദയത്തിൽ ഉറച്ച ഈമാൻ നിലനിർത്തിക്കൊണ്ട് അത്തരം ചില വാക്കുകൾ അല്ലെ ആയത്ത് തന്നെ ഉള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില സഹാബത്തിന്, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പോലുള്ള ചില സഹാബത്തിന്, അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് ദീനിനെതിരെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഹൃദയം ഈമാനിൽ അടിയുറച്ചതായിരുന്നു. അങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ ചോദിക്കുക, അത് വേറെ കേസാണ്. അതല്ലാത്ത സമയത്ത് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ ഖൗഫിലുള്ളത് അൽ ഖൗഫുൽ മുബാഹ്, അനുവദനീയമായ ഖൗഫ് എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ചില പേടികളുണ്ട്. പ്രകൃതിയാൽ വന്യമൃഗങ്ങളോടുണ്ടാകുന്ന പേടി, വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അത്തരം പേടിയിൽ നിന്നും സലാമത്തുണ്ടാവുകയുള്ളൂ, രക്ഷയുണ്ടാവുകയുള്ളൂ. ഒന്നിനെയും പേടിയില്ലാത്ത ചില ആളുകളുണ്ടായേക്കാം, വന്യമൃഗങ്ങളെ പേടിയില്ല, പാമ്പിനെ പേടിയില്ല, അങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കാം. പൊതുവെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരാക്രമിക്കുന്നതായ ജീവികളെ, ആക്രമിക്കുന്ന ആളുകളെ ഒക്കെ അവർ പേടിക്കും. ഇത് ഒരിക്കലും ഹറാമായ പേടിയല്ല, ഇതിന് അവൻ ശിക്ഷയുണ്ടാകുന്ന കാര്യമല്ല. അവൻ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ അതിന് പേടിക്കുക, അല്ലെങ്കിൽ വഴിയിലൊരു പാമ്പ് തന്നെ ഉപദ്രവിക്കും എന്ന കാര്യത്തെ അവൻ പേടിക്കുക, ഇതൊരിക്കലും എന്തല്ല, ശിർക്കായ പേടിയല്ല. കാരണം കാര്യകാരണമായൊരു ബന്ധം ഉള്ളൊരു പേടി മാത്രമേ അതിലുള്ളൂ. അത് വന്ന് എന്നെ കുത്തിയാൽ വിഷമേറ്റാൻ ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ വന്യമൃഗം ചാടി വീണ് എന്നെ കടിച്ചു കയറിയാൽ മരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആയുധധാരിയായ ഒരു അക്രമി അയാൾ എനിക്ക് നേരെ ചാടി വന്നാൽ എന്നെ ഉപദ്രവിക്കാൻ, അക്രമിക്കാൻ, ഒരു വേള കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന കാരണത്താലുള്ള പേടി അത് അനുവദനീയമായ കാര്യമാണ്. പ്രവാചകന്മാർ പോലും അത്തരം പേടിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി പാമ്പായി മാറിയപ്പോൾ അള്ളാഹു തആല മൂസയോട് പറഞ്ഞു, ആ വടി താഴെയിടും മൂസ. അള്ളാഹുവിന്റെ മുഅ്ജിസത്തായിരുന്നു ആ വടി എന്ന് പറയുന്നത്, അത് പാമ്പായി മാറി. ഫഖറജ മിൻഹ ഖായിഫൻ യതറഖബ്, ഇത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫഖറജ മിൻഹ ഖായിഫൻ യതറഖബ് എന്ന് പറയുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു സ്ഥലത്ത്, അഥവാ അദ്ദേഹം ഒരാളെ അറിയാതെ കൊന്നുപോയ ഒരു സംഭവമുണ്ട്. അബദ്ധവശാൽ ഒരുവനെ കൊന്നുപോയി, ഇടിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്, പക്ഷേ ആ ഇടിയിൽ അയാൾ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ആ ഗോത്രം അദ്ദേഹത്തെ കൊല്ലുമെന്ന പേടിയാൽ അദ്ദേഹം ആ നാട് വിട്ടുപോയി, പേടിച്ചുകൊണ്ടാണ് പോയത്, ആളുകൾ തന്നെ ആക്രമിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് പോയത്. അതുപോലെ ഫിർഔനിന്റെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനും സഹോദരനായ ഹാറൂനിനും പേടിയുണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. കാരണം ഫിർഔൻ ആക്രമിയാണ്, അവന്റെ മുന്നിൽ പോയി ദഅവത്ത് ചെയ്യുന്ന സമയത്ത് ഒരു വേള അവൻ ആക്രമിച്ചില്ലാതാക്കി കളയും എന്ന പേടി അവർക്കുണ്ടായിട്ടുണ്ട്. ഇത് സ്വാഭാവികമായ പേടി തന്നെയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പ്രകൃതിയാൽ ഒരാൾക്ക് ഒരാളുടെ അക്രമത്തെ ഭയന്നുകൊണ്ടോ, അല്ലെങ്കിൽ അതുപോലെയുള്ള വന്യ വിഷ ജീവികളെ ഭയക്കുന്നതോ ഒരിക്കലും അത് തെറ്റായ കാര്യമല്ല. അതിന് പ്രതിഫലമോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ശിക്ഷയോ അവനല്ല, മുബാഹായ അനുവദനീയമായ ഒരു പേടിയാണ് എന്ന് അവൻ മനസ്സിലാക്കാം. പിന്നീട് നോക്കൂ, അല്ലാഹു ഈ ആയത്തിൽ അദ്ദേഹം കൊടുത്തത് തലക്കെട്ട്, ബാബു ഖൗലില്ലാഹി തആല ഇന്നമാ ദാലികുമുശ് ശൈത്താനു യുഖൗവിഫു ഔലിയാഅ. അദ്ദേഹം ഈ അധ്യായത്തിനും ഒരു തലക്കെട്ട് കൊടുക്കുന്നതിന് പകരം കഴിഞ്ഞ അധ്യായത്തിൽ പോലെ ഒരായത്താണ് കൊടുത്തത്, സൂറത്ത് ആലി ഇംറാനിൽ, ഇന്നമാ ദാലികുമുശ് ശൈത്താൻ, തീർച്ചയായും അത് പിശാചാണ്. യുഖൗവിഫു ഔലിയാഅ, അവന്റെ മിത്രങ്ങളെ അവൻ പേടിപ്പിക്കുകയാണ്. ഫലാ തഖാഫൂഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കാൻ പാടില്ല. വഹാഫുനി ഇൻ കുന്തും മുഅ്മിനി, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ എന്നെ പേടിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തീർച്ചയായും പിശാചാണ് നിങ്ങളെ പേടിപ്പിക്കുന്നത്, അതുകൊണ്ട് ആ പിശാചിനെ ഒരിക്കലും നിങ്ങൾ പേടിക്കാൻ പാടില്ല. പിശാചിന്റെ കൂട്ടാളികളായ കുഫാറുകളാകട്ടെ, ആരാധിക്കപ്പെടുന്ന താഗൂത്തുകളാകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, ഇത്തരം കാര്യങ്ങളെയൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല, അതിനെ നിങ്ങൾ പേടിക്കാൻ പാടില്ല. അതിനോടൊരു ഹൗഫുസ്സിർ, അത് നിന്നെ അബോധിക മാർഗത്തിൽ നിന്നെ ഉപദ്രവിക്കും, നിനക്ക് പരിക്കേൽപ്പിക്കും, നിന്നെ വഴിതെറ്റിക്കും, അങ്ങനെയുള്ള പേടി നിനക്കും ഒരിക്കലും ഉണ്ടാകേണ്ടതില്ല. തീർച്ചയായും പിശാചും അവന്റെ കൂട്ടാളികളും നിന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഫലാ തഖാഫൂഹും, ആ പിശാചിനെയും അവന്റെ കൂട്ടാളികളെയും നീ പേടിക്കേണ്ടതില്ല. വഹാഫൂനി, ആ പേടി നീ എന്നോട് മാത്രമാക്കുക, എന്നെ മാത്രം നീ പേടിച്ചാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സമാധാനിപ്പിക്കുകയാണ്. അല്ല, അത് ഈമാനിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളുടെ പേടി ഹാഫൂനി, എന്നെ മാത്രമായിരിക്കണം, മറ്റൊന്നിനെയും പേടിക്കാൻ പാടില്ല. അതായത് ഇവിടെ നാം നേരത്തെ സംസാരിച്ചു വെച്ച ഷിർക്കാകുന്ന ഹൗഫാണിത്. ആ ഷിർക്കാകുന്ന ഹൗഫ് മറ്റൊരാളെയും പേടിക്കാൻ പാടില്ല. പാമ്പിനെ പേടിക്കാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്രമകാരികളായ ആളുകളെ പേടിക്കാൻ പറ്റില്ല എന്നോ എന്നല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ആ ഹൗഫ് സിർറാണ്, ഷിർക്കാകുന്ന ഹൗഫ്. ഫലാ തഖാഫുഹും, അത്തരം പേടി ഒരാളെ നിങ്ങൾ പേടിക്കാൻ പാടില്ല. അത്തരം പേടി ഹാഫൂനി, നിങ്ങൾ എന്നെ മാത്രം പേടിച്ചാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഈ ആയത്തിൽ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഭയം എന്ന് പറയുന്ന കാര്യം അത് സംഭവിക്കുന്നതാണ്. ഭയം എന്ന് പറയുന്ന കാര്യം ഒരാളുടെ ജീവിതത്തിൽ, ഒരാളുടെ നഫ്സിൽ, കൽബിൽ ഉണ്ടാകുന്ന കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല എന്ന കാര്യം ഇതിൽ മനസ്സിലാക്കാം. കാരണം അല്ലാഹു തആല ഭയക്കാൻ പാടില്ല എന്നും അള്ളാഹുവിനെ ഭയക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഭയമെന്നുള്ള കാര്യം അതുള്ളത് തന്നെയാണ്. എനി സഹോദരങ്ങളെ, ആ ഭയം രണ്ട് രൂപത്തിലുണ്ട് എന്നതിലും ഇതിൽ പാഠമുണ്ട്. ഒന്ന്, ആ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നമ്മെ നയിക്കുന്ന ഭയം, അതാണ് അള്ളാഹു ഖാഫൂനി എന്ന് പറഞ്ഞത്. രണ്ട്, പിശാചിലേക്കും അവന്റെ കൂട്ടാളികളിലേക്കും നയിക്കുന്ന ഹൗഫുസ്സിർ, ഷിർക്കാകുന്ന ഭയം. ഇതും പാടില്ല. ഇത് രണ്ടുമുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭയത്തിൽ ചിലത് അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു ഭയക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, ഖാഫൂനി എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില ഭയം നിങ്ങൾക്ക് ഉപേക്ഷിക്കണം എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ഖൗഫു സിർ, രഹസ്യത്തിലുള്ള അള്ളാഹു തആല നിശ്ചയിക്കാത്ത ഇത്തരം കാര്യങ്ങളെ നമ്മൾ പേടിക്കുക എന്ന് പറയുന്നത്, അത് നമ്മുടെ ഈമാനിനെ പൂർണ്ണമായി അടിവേരോടെ പിഴുതെറിയുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതിൽ വേറെ ശിർക്കുൻ അസ്ഗറില്ല. ഈ ഹൗഫുൽ ഹൗഫു സിറിൽ ശിർക്കുൻ അസ്ഗറില്ല, ദീനിൽ നിന്നും പുറത്തു പോകാത്ത ഒരു ശിർക്കില്ല അതിൽ. ഒന്നുകിൽ അള്ളാഹു തആലയെ പേടിച്ച് തൗഹീദുള്ള ഈമാനുള്ളവനാകാം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ പേടിച്ചുകൊണ്ട് മുശ്രിക്കുകളായി നിങ്ങൾ തീരും എന്ന കാര്യമാണ് അതിലുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് നോക്കൂ, രണ്ടാമത്തെ ആയത്തിൽ അദ്ദേഹം കൊടുക്കുന്നു, വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, انما يعمر مساجد الله من امن بالله واليوم الاخر واقام الصلاه واتى الزكاه ولم يخش الا الله انما يعمر مساجد الله. തീർച്ചയായി മസ്ജിദുകൾ പാലിക്കുന്ന ആളുകൾ ഇത്തരക്കാരാകുന്നു. മസ്ജിദുകൾ പാലിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അഞ്ച് ക്വാളിറ്റികൾ ഉണ്ടാകണം, അഞ്ച് ഗുണങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞു. മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കേണ്ടവരാണ്, വിശ്വസിക്കുന്നവരായിരിക്കണം. യഥാർത്ഥത്തിലുള്ള മസ്ജിദിനെ പരിപാലിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളായിരിക്കണം, അള്ളാഹുവിൽ മന്ത്യദിനത്തിലും വിശ്വസിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും ഖുർആനിലും ഹദീസിലും പല സ്ഥലങ്ങളിലും. ഹദീസിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, ആരാണോ അള്ളാഹുവിൽ മന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് ഇന്നതിന്നതുണ്ട്. അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ, ഇത് ഈമാൻ കാര്യങ്ങൾ ആറും ഇതിൽ ഉൾപ്പെടുന്നു എന്നറിയിക്കുന്നു എന്നാണ്. കാരണം ആമന ബില്ലാഹ്, അള്ളാഹുവിന്റെ വിശ്വാസം, അത് അവന്റെ മലായിക്കത്തുകളിൽ, അവന്റെ കുത്തുബുകളിൽ, അവന്റെ റുസുലുകളിൽ, യോമുൽ ആഖിറിൽ, ഈ അഞ്ച് കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന അതിൽ ഉൾപ്പെടുന്നു. അതുപോലെ അള്ളാഹുവിന്റെ ഖദറിൽ ഉൾപ്പെടുന്നു, ഉൾപ്പെടുന്നു. അതുപോലെ അൽ യോമുൽ ആഖിർ എന്നുള്ളത് ആറാമതായി വരികയും ചെയ്യുന്നു. യോമുൽ ആഖിറിനെ പ്രത്യേകമായി പറയുന്നത്, യോമുൽ ആഖിറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അമലുകൾ ചെയ്യാനുള്ള താല്പര്യം ഒരാളിൽ ഉണ്ടാക്കുമെന്നാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹ, ആരാണ് അള്ളാഹുവിൽ മന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നത് അതിഥി ആദരിക്കട്ടെ, അവന് ആഖിറത്തിൽ അള്ളാഹു പ്രതിഫലം തരും എന്ന കാര്യം സൂചന അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അതായത് ഈമാൻ കാര്യങ്ങളെല്ലാം ഒരാൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്, അല്ലാതെ ബാക്കിയുള്ള ഈമാൻ കാര്യങ്ങൾ നിഷേധിക്കുക എന്നിതിൽ അർത്ഥമാക്കുന്നില്ല. ഇന്നമായ അമുർ മസാജിദ് അള്ളാഹ്, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മസ്ജിദുകൾ പരിപാലിക്കുന്ന ആളുകൾ, മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അള്ളാഹുൽ മന്ത്യദിനത്തിൽ വിശ്വസിക്കണം. വഅഖാമ الصلاة, അവൻ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകളായിരിക്കണം. നിസ്കരിക്കാത്ത ആളുകൾ, അവർ മസ്ജിദിന്റെ ഭാരവാഹികളാകാൻ പാടില്ല. വആത സകാ, സകാത്ത് കൊടുക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം, വലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റൊരാളെയും അവൻ ഭയക്കാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാൻ പാടില്ല. അതായത് മറ്റുള്ള ആളുകളെ, മറ്റുള്ള വസ്തുക്കളെ, മറ്റുള്ള കാര്യങ്ങളെ, ഖൗഫു സിർ, അവരെനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപദ്രവം വരുത്തുമെന്നുള്ള പേടി ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചതല്ലാതെ എനിക്കൊന്നും വരികയില്ല എന്ന ആത്മവിശ്വാസം, എന്ന ഉറച്ച ബോധ്യം, എന്ന യഖീൻ ഒരുവനുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പൂർണ്ണമായ തവക്കുൽ ചെയ്തുകൊണ്ട് അവൻ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടണം. മഖ്ലൂക്കുകളായ ആളുകളെ ഭയപ്പെട്ടുകൊണ്ട് ഹറാമു പ്രവർത്തിക്കുക, മഖ്ലൂക്കുകളെ ഭയപ്പെട്ടതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുള്ള മസ്ജിദിന്റെ പരിപാലനത്തിൽ വീഴ്ചകൾ വരുത്തുക, ഇതൊരിക്കലും അങ്ങനെയുള്ള ആളുകൾക്ക് പാടില്ല എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഇമാറത്തുൽ മസ്ജിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, മസ്ജിദിന്റെ പരിപാലനം എന്ന് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്ന മസ്ജിദ് നന്നാക്കുക, വൃത്തിയാക്കുക, കൊണ്ടു നടക്കുക. എന്നാൽ അതിനേക്കാളും പ്രധാനപ്പെട്ടത് മസ്ജിദിൽ നിസ്കാരവും ദിക്റും ദുആകളും ഖുർആൻ പാരായണവും ഇഅ്തികാഫും ഒക്കെയായി മസ്ജിദിനെ പരിപാലിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് പരിപാലനവും മസ്ജിദിന് ഉണ്ടാകണം. ഈ രണ്ടു കൂട്ടർക്കും ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹുൽ മന്ദിദിനത്തിൽ വിശ്വസിക്കുകയും നിസ്കാരവും സക്കാത്തും നിർവഹിക്കുകയും അള്ളാഹു അല്ലാതെ ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അവൻ പ്രവർത്തിക്കുകയും വേണം എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ തെളിവായി അദ്ദേഹം കൊടുത്തത്, വഖൗലുഹു തആല വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്, ജനങ്ങളിൽ ചിലരുണ്ട് അവർ പറയും അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നുവെന്ന്. ഫൈദ ഊദിയ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് വല്ല പ്രയാസവും നേരിട്ടാൽ ജഅല ഫിത്നതന്നാസി കഅദാബില്ലാഹ്, ജനങ്ങൾ അവർക്കുണ്ടാക്കുന്ന പരീക്ഷണങ്ങളെ അള്ളാഹുവിന്റെ ഒരു അദാബ് പോലെ, ഒരു ശിക്ഷ പോലെ കാണുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുക. അത്തരക്കാരായ ആളുകളെ ബാഹ്യമായി ഈമാൻ കാണിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പരീക്ഷണം വരുന്ന സമയത്ത് എല്ലാം ഇട്ടേച്ചു പോവുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്. കാരണം അള്ളാഹു തആല പരീക്ഷിക്കുമെന്ന് പറയുന്ന കാര്യം അത് നിശ്ചയമായി ഉണ്ടാകുന്ന കാര്യമാണ്. അള്ളാഹു ചോദിച്ചല്ലോ ഹസിബന്നാസ്, ഞങ്ങൾ വിചാരിക്കുന്നുണ്ടോ യുത്രക്കും യക്കൂലു ആമന്ന ബില്ലാഹ് യക്കൂലു ആമന്ന, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക വഴി അള്ളാഹു അവനെ ഉപേക്ഷിക്കും. വഹും ലാ യുഫ്തനൂൻ, യാതൊരു പരീക്ഷണവുമില്ലാതെ ഇല്ല. അതൊരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട, വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പരീക്ഷണമില്ല, എളുപ്പത്തിൽ ജീവിച്ച് നേരെ സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതല്ല. വിശ്വസിച്ച ആളുകളെ തന്നെ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരെ തന്നെ അള്ളാഹു തആല പരീക്ഷിക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എളുപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഫിത്ന, അദാബുകൾ, പ്രയാസങ്ങൾ അതുണ്ടാകും. തീർച്ചയായും സുന്നത്തിന് മുറുകെ പിടിക്കുന്ന, തൗഹീദ് അടിയുറച്ച് നിൽക്കുന്ന ആളുകൾക്ക് ജനങ്ങളിൽ നിന്നും പരീക്ഷണങ്ങൾ ഉണ്ടാകും, ജനങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു ശിക്ഷ പോലെ കണ്ട് ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന സമയത്തേക്ക് വേഗം പോയി ഹറാമുകൾ ചെയ്യുക, അതല്ലെങ്കിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച വാജിബായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്ന പോലെ നിങ്ങളാകാൻ പാടില്ല. പണ്ഡിതന്മാർ പല ഉദാഹരണങ്ങളോട് പറഞ്ഞത് കാണാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം, ഒരാൾ ഇസ്ലാമികമായ കാര്യങ്ങൾ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കി, അവൻ്റെ താടിയൊക്കെ വളർത്തി സമൂഹത്തിൽ നടക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും പലരും വന്ന് അവനെ പേടിപ്പിക്കാൻ തുടങ്ങി, ഇത് തീവ്രവാദമാണ്, നീ പുതിയ വഹാബി മതവുമായി വന്നിരിക്കുകയാണ് ആ രൂപത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പരിഹസിക്കാൻ തുടങ്ങി, ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ജനങ്ങളുടെ പരിഹാസവും ജനങ്ങളുണ്ടാക്കുന്ന ഇത്തരം ഫിത്നകൾ, ഇതൊരു ഉദാഹരണം മാത്രമാണ്, ഇത് പല കാര്യത്തിലും വരും. ചിലപ്പോൾ തൗഹീദിന്റെ കാര്യത്തിൽ തന്നെ വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റേ പല സുന്നത്തിലും വരും. ഇത് വരുന്ന സമയത്ത് ജനങ്ങൾ അവനെ പ്രയാസപ്പെടുത്താൻ ഒരുങ്ങുന്ന സമയത്ത് ഉടനെ പേടിച്ച് ഞാനൊന്നിനുമില്ല, ഒക്കെ പിറ്റേ ദിവസം മുതൽ ഞാൻ പെർഫെക്റ്റ്, എല്ലാം മാറ്റി ഞാനൊരു ദേശീയ മുസ്ലിമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഈ നാടിൻ്റെ കോലത്തിലേക്ക് മാറിയിരിക്കുന്നു, ഞാൻ എൻ്റെ ഇസ്ലാമിനെ അവിടെ അയച്ചു വച്ചിരിക്കുന്നു എന്ന രൂപത്തിലാകാൻ പാടില്ല. ജനങ്ങളുടെ ഫിത്ന, ജനങ്ങളുടെ പ്രയാസമുണ്ടാകും. അപ്പോഴേക്കും നീ അള്ളാഹു നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാം എന്ന് പറയുന്ന കാര്യം നീ പ്രവർത്തിക്കുക, ഇത് പാടില്ല. അള്ളാഹുവിന്റെ ശിക്ഷയെ പോലെ ജനങ്ങളുടെ ഫിത്നകളെ, ജനങ്ങൾ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങളെ നിങ്ങൾ ഭയപ്പെട്ടാലോ? ഇല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ അടിയുറച്ചു നിൽക്കണം, അള്ളാഹുവിന്റെ ദീന് പഠിക്കുകയും അത് മുറുകെ പിടിക്കുകയും അത് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക. നിർബന്ധിത അവസ്ഥയിൽ മാത്രം ഉപേക്ഷിക്കേണ്ടി വന്നാൽ അത് ഉപേക്ഷിക്കുക എന്ന് പണ്ഡിതന്മാരത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈമാൻ അടിയുറച്ച അവസ്ഥയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അതല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഒരിക്കലും ജനങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന്റെ കൽപ്പനകളെ ഒഴിവാക്കുകയോ അവൻ വിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ മനസ്സിലാക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകിയാൽ, അള്ളാഹു അങ്ങനെ നമ്മെ അനുഗ്രഹിച്ചാൽ, നമ്മൾ അതിൻ്റെ അടിയുറച്ചു നിൽക്കുക. ഒരിക്കലും ജനങ്ങൾ ഉണ്ടാക്കുന്ന ഫിത്നകൾ, അവരുണ്ടാക്കുന്ന പ്രയാസങ്ങൾ അതിൽ നിന്നും പിന്നോട്ടടിക്കാൻ കാരണമാകാൻ പാടില്ല. അതിനൊരു അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പോലെ കണ്ട് പേടിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അവൻ അതിൽ അടിയുറച്ചു നിൽക്കണം. എത്രയോ ആളുകൾക്ക് ഇതുമാത്രമാണ് കാരണം. ദീനിന്റെ മാർഗത്തിലേക്ക് അടിയുറച്ചു വന്നാൽ, ദീനിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ, ചില ആളുകൾക്ക് നിസ്കരിക്കാൻ പോകുന്നത് പോലും ജനങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ഫിത്നകൾ ഉണ്ടായാൽ ചിലപ്പോൾ അവർ ഉപേക്ഷിച്ചേക്കും. കാരണം ഇത്തരം ഫിത്നകളിൽ പെട്ടതാണ് ഇസ്തിഹസ, പരിഹാസം, പരിഹസിക്കുന്ന ആളുകൾ. ആ പരിഹാസം പോലും അവന് ചെവിക്കൊള്ളാൻ, അല്ലെങ്കിൽ അത് സഹിക്കാൻ അവന് സാധിക്കുന്നില്ല. അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കാൻ പോകുമ്പോൾ പരിഹസിക്കപ്പെടുന്ന ആളുകളുണ്ടോ, വലിയ മുത്തക്കി ഇറങ്ങി മുത്തവ വന്നു ഇങ്ങനെ പറയുമ്പോഴേക്കെ എന്നാ പിന്നെ ഞാൻ വീട്ടിൽ നിസ്കരിക്കാം. അവൻ ജനങ്ങളുടെ ആ ഒരു ഫിത്ന അത് സഹിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുമ്പോഴേക്ക് ഉടനെ തന്നെ ദീനിനെ ഉപേക്ഷിക്കുക, ദീനിന്റെ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഇത് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം മറ്റൊരു ഹദീസ് കൊടുത്തു. رضي الله عنه مرفوعا ابو سعيد رضي الله عنه ذكرنا ഒരു ഹദീസ് ان من ضعف اليقين ان ترضي الناس بسخط الله. തീർച്ചയായും ഒരുവന്റെ യഖീനിന്റെ, വിശ്വാസ ദാർഢ്യത്തിന്റെ ദുർബലതയിൽപ്പെട്ടതാണ് അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലെ അവന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ വരുത്തി വെച്ച് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ അവൻ പരിശ്രമിക്കുക എന്നുള്ളത്. വ അൻ തഹ്മുദഹും അലാ റിസ്ഖില്ലാ, അള്ളാഹു അവന് നൽകിയ റിസ്കിന്റെ പേരിൽ അവരെ അവൻ പുകഴ്ത്തുക എന്നുള്ളത്, അവരവൻ സ്തുതിക്കുന്നു. വ അൻ തദുമ്മഹും അലാ മാലം യുതികല്ലാ, അതുപോലെ അള്ളാഹു നിനക്ക് നിശ്ചയിക്കാത്ത, അള്ളാഹു നിനക്ക് നൽകാത്തതായ ഒരു കാര്യത്തെ തൊട്ട് ആ ജനങ്ങളെ നീ ആക്ഷേപിക്കുക എന്നുള്ളത്. ഇത് മൂന്ന് കാര്യങ്ങൾ ഒരുവന്റെ ഈമാനിന്റെ യഖീനിന്റെ ദുർബലതയിൽപ്പെട്ടതാണ് എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന റിസ്ഖ് അല്ലാഹി ലാ യജുറുഹു ഹിർസു ഹരീസിൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉപജീവനം അത് അത്യാർത്ഥിയുള്ള ഒരുവന്റെ ആർത്തി കാരണത്താൽ അത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. വലാ യറുദ്ദുഹു കറാഹിയതു കാരിഹിൻ, അതല്ലെങ്കിൽ ഒരുവൻ അത് നിരസിച്ചതുകൊണ്ട് നീരസമുള്ളവന്റെ ഒരു നീരസം അതിനൊരിക്കലും തടുക്കുകയുമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, ഈ ഹദീസ് മൂന്ന് സഹാബികളിൽ നിന്നും വന്നിട്ടുണ്ട്. ഒന്ന് അബൂ സഈദ് അൽ ഖുദരിയാണ്, രണ്ട് ബിനു മസ്ഊദാണ്, മൂന്ന് അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് ഹദീസുകളും അതിന്റെ സനദുകൾ ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസിൽ ഉൾപ്പെട്ടിട്ടുള്ള അതിന്റെ മത്തൻ അത് സഹീഹായ കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് വളരെ വ്യക്തമാണ്. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം? ഇന്ന മിൻ ളഅഫിൽ യഖീൻ, തീർച്ചയായും ദൃഢനിശ്ചയത്തിന്റെ, ദൃഢവിശ്വാസത്തിന്റെ ദുർബലതയിൽപ്പെട്ടതാണ് എന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് മൂന്ന് അലാമത്തുകൾ, അതിന്റെ അടയാളങ്ങളാണ് പറയുന്നത്. എന്താണ് യഖീൻ എന്ന് പറഞ്ഞാൽ? ഈമാനിൽ നമുക്ക് യഖീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക, സംശയമില്ലാത്ത രൂപത്തിൽ, യാതൊരു രൂപത്തിൽ സംശയം അതിലില്ലാതെ പൂർണ്ണമായി വിശ്വസിക്കുക, അതാണ് യഖീൻ എന്ന് പറയുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അൽ യഖീനു അൽ ഈമാനു കുല്ലു, യഖീൻ എന്ന് പറഞ്ഞാൽ ഈമാൻ അത് പൂർണ്ണമാണ്, അങ്ങനെയുള്ളതാണ് യഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. യഖീൻ അത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്, ഒരാൾക്ക് അവന്റെ വിശ്വാസത്തിൽ യഖീൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്, വാജിബായ കാര്യമാണ്, ഫർളാണ്, ഇത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. എന്തൊക്കെ കാര്യത്തിൽ ഒരാൾക്ക് യഖീൻ ഉണ്ടായിരിക്കണം? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളെല്ലാം സത്യമാണ് എന്ന് അവൻ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനങ്ങളെല്ലാം സത്യസന്ധമാണ് എന്നുള്ളത് ഒരുവൻ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദറെല്ലാം, അവൻ കണക്കാക്കിയ ഖളാ ഖദറുകളെല്ലാം അത് അതിലാണ്, നീതിപൂർവമായതാണ് എന്ന് അവൻ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നൊരുവൻ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. ഒരുവന്റെ യക്കീനിൽപ്പെട്ട കാര്യമാണത്. ഈ യക്കീൻ കൂടുകയും കുറയുകയും ചെയ്യും, അതിന് പല കാരണങ്ങളുണ്ട്. ഒരാളുടെ വിശ്വാസത്തിലുള്ള യക്കീൻ, ദൃഢത അത് കൂടുകയും കുറയുകയും ചെയ്യും. സാലിഹായ അമലുകൾ ചെയ്യുന്ന സമയത്ത് അത് കൂടുന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് തദബ്ബുറോടുകൂടി അതിന്റെ ആയത്തുകൾ ഉറ്റാലോചിച്ച്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടൊക്കെ അവൻ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ദൃഢത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരുടെയും യക്കീൻ ഒരുപോലെയല്ല, അതിൽ നല്ല വർധനവുള്ള ആളുകളുണ്ടാകും, അതുപോലെ അതിൽ ദുർബലതയും ഉണ്ടാകും. അപ്പം അതിൽ ദുർബലതയുണ്ടാകുന്ന അതിൻ്റെ ചില അടയാളങ്ങളാണ് ഇവ എന്ന് പറഞ്ഞിട്ടാണ് മൂന്ന് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരാളുടെ യക്കീനിൽ, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തിൽ ദുർബലതയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത മൂന്ന് അടയാളങ്ങളാണിത്. അതിലൊന്നാമത്തേത്, അൻ തുർദിയ നാസ ബിസഖത്തില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങളൊരുവൻ തൃപ്തിപ്പെടുത്താൻ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ യക്കീനുള്ള ഒരാൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം തൃപ്തിപ്പെടുത്താൻ അവൻ പരിശ്രമിക്കുക. അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വതആലയെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമായിരിക്കണം. അതുവഴി അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങളുടെ തൃപ്തിയും എനിക്ക് നൽകും എന്ന വിശ്വാസമാണ് അവൻ ഉണ്ടാകേണ്ടത്. അതല്ലാതെ തുടക്കഘട്ടത്തിൽ ജനങ്ങൾ എന്നെ തൃപ്തിപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുകയും അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ നീ ചെയ്യുകയുമല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ള തൃപ്തി അതിനെയാണ് എപ്പോഴും മുന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനാണ് അവൻ എപ്പോഴും മുന്തിക്കേണ്ടത്. അവന്റെ ചുറ്റുമുള്ള ജനങ്ങളുടെ തൃപ്തി കിട്ടാനോ, അല്ലെങ്കിൽ അവന്റെ ദേഹേച്ഛയുടെ തൃപ്തി കിട്ടാനോ അവനൊരിക്കലും ശ്രമിക്കാൻ പാടില്ല. കാരണം നമ്മൾ അടിയുറച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആളുകളുടെ ഹൃദയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ്, അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ആളുകളുടെ ഹൃദയങ്ങൾ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു നിന്നെ തൃപ്തിപ്പെടുത്തുന്നവരായി മാറ്റുകയും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു നിന്നെ വെറുക്കുന്നവരായി തീർക്കുകയും ചെയ്യും. നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം നടക്കുക. ആളുകൾ ജനങ്ങളുടെ തൃപ്തി കിട്ടാനാണ് പലപ്പോഴും അള്ളാഹുവിനെ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത ഹദീസ് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ കോപമുണ്ടാക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും അത് ലഭിക്കുകയില്ല. അവൻ ജനങ്ങളുടെ തൃപ്തിയും ലഭിക്കുകയില്ല, അള്ളാഹുവിന്റെ തൃപ്തിയും ലഭിക്കുകയില്ല, അള്ളാഹുവിന്റെ കോപമാണ് അവൻ ലഭിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതവന് ഒരിക്കലും നൽകുകയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ് കാര്യങ്ങൾ മുഴുവൻ. അവൻ ആരെയാണോ തൃപ്തിപ്പെടുന്നത്, ആർക്കു മാത്രമാണ് ജനങ്ങളുടെ തൃപ്തി ഉണ്ടാകേണ്ടത് എന്ന് നിശ്ചയിച്ചാൽ മാത്രമേ അവർക്കത് ഉണ്ടാവുകയുള്ളൂ. ഞാൻ പരിശ്രമിച്ചത് കൊണ്ട് കിട്ടുകയില്ല. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾ മുഴുവൻ തൃപ്തിപ്പെടണം എന്നുദ്ദേശിച്ചാൽ ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന പ്രവർത്തനം നീ ചെയ്താൽ പോലും ഒടുവിൽ ജനങ്ങൾ അവനെ തൃപ്തിപ്പെടുന്നത് കാണാൻ സാധിക്കും. പക്ഷെ ആളുകൾക്ക് അതിനുള്ള സബറില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോപം കിട്ടിയിട്ടായാലും കാര്യമില്ല, ജനങ്ങളെ വെറുപ്പിക്കാൻ ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഇത് അവന്റെ ദുർബലമായ യഖീനിന്റെ കാര്യത്തിലാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതീക്ഷയിൽ അവന് കുറവാണ്. എന്താണ് ഇത് ഖൗഫുമായിട്ടുള്ള ബന്ധം? ഖൗഫുമായിട്ടുള്ള ബന്ധം, ഇവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയേക്കാൾ കൂടുതൽ ഖൗഫും റജാഉം ജനങ്ങളോട് വെച്ച് പുലർത്തുന്നു. ഒന്നുകിൽ അവൻ അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങളിൽ നിന്നും എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, റജാ ജനങ്ങളിലാണ്, അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന കാര്യമാണ് ചെയ്യുന്നത്. പലിശക്കെടുക്കുന്നു, അല്ലെങ്കിൽ ചിലർ നിസ്കാരം ഉപേക്ഷിക്കുന്നു, അത്തരത്തിൽ അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന പല സംഘങ്ങളുടെ കൂടെ പോയി ഇരിക്കുന്നു, ഹറാമുകൾ ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഒന്നുകിൽ ജനങ്ങളിൽ നിന്നുള്ള എന്തോ തൃപ്തി കിട്ടാൻ, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള എന്തോ പേടി. ആ പേടി ഖൗഫ് കാരണത്താൽ അള്ളാഹുവിനേക്കാളും അവൻ അവരെ പേടിക്കുകയാണ്. ഇതൊരാളുടെ യഖീനിലുള്ള ദുർബലതയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിക്ക് പകരം ജനങ്ങളുടെ തൃപ്തി പകരം വാങ്ങിയവർ, എത്ര മോശം പകരമാണ് അവർ വാങ്ങിയിട്ടുള്ളത് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അൻതഹ്മദഹും അലാ റിസ്ഖില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നൽകിയ ഉപജീവനത്തിന്റെ പേരിൽ അവൻ ആളുകളെ അവൻ സ്തുതിക്കുക എന്നുള്ളതാണ്. ഇത് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ അവന്റെ യക്കീനിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവാണ് റസാഖ്, എല്ലാ ഉപജീവനവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിൽ മാത്രമാണ്. അള്ളാഹുവാണ് അൽ മുഅ്തി, നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അള്ളാഹു അൽ മാനിഅ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് തടയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അവന്റെ കയ്യിൽ റിസ്ഖ് എത്തുകയുള്ളൂ എന്ന കാര്യം അവൻ ഉറച്ചു വിശ്വസിക്കണം. ജനങ്ങൾ മുഴുവനും അവൻ എന്തെങ്കിലുമൊക്കെ ഒരു റിസ്ക് കൊണ്ടുതരണം എന്ന് ഉദ്ദേശിക്കുകയും അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അതവൻ ലഭിക്കുകയില്ല. ജനങ്ങൾ മുഴുവനും നിനക്കൊരു റിസ്ക് തരണ്ട എന്നാണ് ഉദ്ദേശിച്ചത്, അവർ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്, നിനക്ക് ആ ഉപജീവനം എത്താൻ പാടില്ല, അള്ളാഹു അത് നിനക്ക് എത്തണമെന്ന് ഉദ്ദേശിച്ചാൽ അത് എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജനങ്ങൾ നിനക്ക് നൽകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നീ അവരെ ആവോളം സ്തുതിക്കുക എന്നുള്ളതല്ല വേണ്ടത്, മറിച്ച് നീ മനസ്സിലാക്കണം അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഈ അനുഗ്രഹം, ഈ ഉപജീവനം നിനക്ക് നൽകാനുണ്ടായ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിശ്ചയിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്തുതിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് പോലെയുള്ള സ്തുതിവാക്യങ്ങൾ നീ അവരോട് പറയാൻ പാടില്ല, നിന്റെ ഹൃദയത്തിൽ അങ്ങനെ തോന്നാനും പാടില്ല. ചിലർ അത്രയുമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള സ്തുതിയോട് പോലെയല്ല, ചിലപ്പോൾ അതുപോലെ തന്നെ ആക്കിക്കളയും. ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ നൽകിക്കഴിഞ്ഞാൽ അവരോടുള്ള അവന്റെ സ്നേഹവും അവരെ അവൻ കണക്കാക്കുന്ന കണക്കാക്കലും അവരെ നടത്തുന്ന പുകഴ്ത്തലുകളും അത് വലിയ വായിലായിരിക്കും. അവന്റെ ഹൃദയവും വായുമെല്ലാം അവരെ പുകഴ്ത്തുന്നതിൽ സ്തുതിക്കുന്നതിൽ അവൻ മുന്നോട്ട് കുതിക്കുന്നത് കാണാം. ചിലപ്പോൾ അള്ളാഹു താലയേക്കാൾ അള്ളാഹു നൽകിയ അള്ളാഹുവിനെ മറന്നുകൊണ്ട്, അല്ലെ, കുഫാറുകളായ ആളുകൾ അങ്ങനെയാണ്, അള്ളാഹുവാണ് ഇതെല്ലാം നൽകിയത് എന്നത് തന്നെ മറന്നുകൊണ്ട് ആരാണോ അവന് നൽകിയത് അവരെ പുകഴ്ത്തുന്നത് കാണാം. പണ്ഡിതന്മാരിത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ രാജാവ്, ഒരു നാട്ടിൽ രാജാവ് അയാളുടെ ഒരു ഭടനെ നമുക്ക് വേണ്ട ഒരുപാട് ഉപഹാരങ്ങളും സമ്മാനങ്ങളുമായി പറഞ്ഞയക്കുകയാണ്. നമ്മുടെ അടുക്കലേക്ക് ഈ ഭടൻ ഇത് കൊണ്ടുവന്നാൽ ഈ ഭടനെ നമ്മൾ വല്ലാതെ പുകഴ്ത്തുകയാണ്. എന്തു വലിയ അനുഗ്രഹമാണ് നീ കൊണ്ടുതന്നത്, എന്തു വലിയ സമ്മാനമാണ് കൊണ്ടുതന്നത് എന്നൊരാൾ ഈ ഭടനെ പുകഴ്ത്തുകയാണെങ്കിൽ എത്ര വലിയ വിഡ്ഢിയാണ് അവൻ. ഭടനോട് ഒരു നന്ദി വാക്ക് പറയണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, അയാളാണ് പരിശ്രമിച്ച് കൊണ്ടുതന്നത്. നമ്മൾ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കൊടുക്കുന്നത് പോലെയുള്ള സ്തുതികളും അതുപോലെയുള്ള സ്നേഹങ്ങളും ഈ നൽകിയ സബബായി മാറിയ കേവലം ഒരു കാരണക്കാരനായി മാറിയ ആളോടൊരാൾ കാണിക്കുകയാണ് എങ്കിൽ അത് അയാളുടെ ഈമാനിന്റെ യഖീനിന്റെ ദുർബലതയിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഇതെല്ലാം നൽകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെയാണ് ഞാൻ കൂടുതൽ ശുക്ർ ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഞാൻ സർവസ്തുതിയും അവനാണ് നൽകേണ്ടത് എന്ന കാര്യം അവർ മറന്നുപോകുന്നു. എന്നാൽ നാം പറഞ്ഞതുപോലെ ഇങ്ങനെ അള്ളാഹു നമുക്ക് ചില അനുഗ്രഹങ്ങൾ നൽകാൻ ചിലരെ കാരണക്കാരാക്കിയാൽ അവർക്ക് യാതൊരു നന്ദിയും കാണിക്കേണ്ട എന്നല്ല, മറിച്ച് അവർക്ക് നമ്മൾ വേണ്ട പോലെയുള്ള നന്ദി കാണിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിനുള്ള നന്ദിയിൽപ്പെട്ടത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ലാ യശ്കുറു നാസ് ലാ യശ്കുറുല്ലാഹ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നന്ദി കാണിച്ചിട്ടില്ല. ഒരാൾ നമുക്കൊരു അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു, ഒരു നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ ചെയ്തു തന്നാൽ അയാളോട് ഒരു ബാധ്യതയും ഇല്ലാത്തതുപോലെ അയാൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് നമുക്ക് സാധിക്കുന്നത് പോലെ ഒരു പകരം നൽകുക എന്നത് ഒരിക്കലും എന്തല്ല, അള്ളാഹു തആലക്ക് കൊടുക്കുന്ന ശുക്രിനെതിരല്ല, മറിച്ച് അള്ളാഹുവിന്റെ ശുക്രിൽ പെട്ട കാര്യമാണ്. മറ്റൊരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സനഇലൈക്കും മഅറൂഫൻ, ആരെങ്കിലും ഒരാൾക്ക് നിങ്ങൾക്കൊരു നന്മ നൽകിയാൽ, ഫകാഫിഊഹു, അവന് പകരം നിങ്ങൾ നൽകണം. ഫൈൻ ലം തജിദു മാ തുകാഫിഊന, നിനക്ക് അതിന് പകരമായി നൽകാൻ ഒന്നും നിന്റെ കയ്യിലില്ല. ഫദുഉ ലഹു, അവനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹത്താ തറൌ അന്നകും ഖദ് കാഫഅതുമൂ, അവനെ നിങ്ങൾക്ക് പകരമാവോളം ദുആ ചെയ്തിട്ടുണ്ട്. വലിയ സമ്മാനമാണ്, അത്രയും ദിവസം വലിയ കാര്യമാണ് ചെയ്തു വന്നിട്ടുള്ളത്, പകരം നൽകാൻ ഒന്നുമില്ല. അത്രയും സമയം അത്രയും കാലം അവനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, മതിയായി എന്ന് തോന്നിടത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ജനങ്ങൾക്ക് അവർ നൽകിയ ഒരു നമുക്ക് നൽകിയ ഒരു നന്മക്ക് തിരിച്ചൊരു നന്ദി പറയുക എന്നുള്ളത് എതിരല്ല, പക്ഷേ അവർ നൽകിയ ആ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അത് നിശ്ചയിച്ചത് എന്ന കാര്യം നമ്മൾ മറന്നുപോകുന്ന രൂപത്തിൽ അള്ളാഹുവിന് കൊടുക്കേണ്ടതുപോലെയുള്ള സ്ഥാനം ഈ നൽകിയ ആളുകൾക്ക്, നാം നേരത്തെ പറഞ്ഞതുപോലെ നൽകിയ രാജാവിന് നൽകുന്നവനേക്കാൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാനം ഈ ബടനൊരാൾ നൽകുക എന്നുള്ളത് ബുദ്ധിയുള്ള ഒരാൾക്ക് യോജിച്ചതല്ല, ഷറഈനും യോജിച്ചതല്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ യക്കീനിൽപ്പെട്ട കാര്യമാണ് എല്ലാ നിഅമത്തുകളും അള്ളാഹുവാണ് എന്നിലേക്ക് എത്തിക്കുന്നത്, അതിന് അള്ളാഹു വ്യത്യസ്ത വഴികൾ ഏർപ്പെടുത്തും എന്നുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, അൻ തദുമ്മഹും അലാ മാ ലം യുതിക അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് നൽകാത്തതായ കാര്യത്തിൽ നീ അവരെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ജനങ്ങളിലോട് നീ ചിലരോട് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടു, പക്ഷെ അവർ നിനക്ക് നൽകിയിട്ടില്ല, അതിന്റെ പേരിൽ നീ അവരെ ആക്ഷേപിക്കേണ്ടതില്ല, മറിച്ച് നീ മനസ്സിലാക്കണം നിന്റെ ഉറച്ച യക്കീനിൽപ്പെട്ട കാര്യമാണ് അള്ളാഹു അതെനിക്ക് കണക്കാക്കാത്തത് കൊണ്ടാണ് ഞാനൊരു ആവശ്യവുമായി ഇന്നയാളെ സമീപിച്ചപ്പോൾ അയാൾ എനിക്ക് നൽകാതിരുന്നത്, അള്ളാഹു എനിക്കത് നിശ്ചയിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ ഹിക്മത്ത്. അയാളാ ഞാൻ ചോദിച്ച പണം എനിക്ക് നൽകാതിരുന്നത്, ചോദിച്ച വസ്തു എനിക്ക് നൽകാതിരുന്നത് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചിട്ടില്ല എന്ന ബോധ്യം അവനുണ്ടാകണം. കാരണം അള്ളാഹു നേരത്തെ കൂട്ടി അങ്ങനെ നിശ്ചയിച്ചത് കൊണ്ടാണ്, നിനക്ക് അങ്ങനൊരു റിസ്ക് എത്തണ്ട എന്ന് അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചത് എന്ന കാര്യം നീ അറിയുക എന്നുള്ളത് നിന്റെ യക്കീനിൽപ്പെട്ടതാണ്. അപ്പോൾ നീ മഖ്ലൂക്കുകളിലേക്ക് ആ നോട്ടം നോക്കുകയില്ല, മഖ്ലൂക്കുകളിലേക്ക് പ്രതീക്ഷയോടുകൂടിയുള്ള നിരാശയോടുകൂടിയുള്ള ആക്ഷേപത്തോടുകൂടിയുള്ള നോട്ടം നിനക്കുണ്ടാവുകയില്ല. കാരണം അള്ളാഹു ആണെല്ലാം നൽകുന്നവൻ, അള്ളാഹു ആണെല്ലാം തടയുന്നവൻ എന്ന കാര്യം നിനക്ക് മനസ്സിലാക്കണം. പിന്നീട് പറഞ്ഞു, ഇന്ന റിസ്ഖല്ലാഹ്, ഇതിനൊരു കാരണമായിട്ട് ഇന്ന റിസ്ഖല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ റിസ്ക്, ലാ യജുറുഹു ഹിർസു ഹരീസിൻ, അതീവ താല്പര്യമുള്ള ഒരുവന് അത് അവന്റെ ആർത്തി കാരണത്താൽ ലഭിക്കുന്ന ഒരു കാര്യമല്ല. ഒരാൾ വല്ലാത്ത താല്പര്യം കാണിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു എന്നതുകൊണ്ട് അത് കിട്ടിക്കൊള്ളണമെന്നില്ല, അത് കിട്ടിക്കൊള്ളണമെന്നില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം. അതുപോലെ വലാ യറുദ്ദുഹു കറാഹിയതു കാരിഹ്, നീരസമുള്ള ഒരുവൻ അവൻ നീരസം പിടിച്ചുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് തടുക്കാൻ സാധിക്കില്ല, അവൻ എത്തണ്ട എന്ന് ബാക്കിയെല്ലാവരും ഉദ്ദേശിച്ചാൽ അത് എത്താതിരിക്കുകയുമില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ നിനക്ക് ലഭിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിനക്കത് ലഭിക്കുകയില്ല. അപ്പോൾ സഹോദരങ്ങൾ, ഈ ഹദീസിൽ ഖൗഫുമായിട്ടുള്ള ബന്ധം എന്താണ്, ഭയവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ അവന്റെ ഈ ദുർബലതക്കുള്ള കാരണം എന്ന് പറയുന്നത് അത് അവന് ജനങ്ങളോടുള്ള ഒന്നുകിൽ ഖൗഫോ അല്ലെങ്കിൽ റജാവോ ആണ്. ജനങ്ങളുടെ തൃപ്തി അത് എന്തിനു വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ ചെയ്യുന്നത്, ഒന്നുകിൽ ജനങ്ങളെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളിലാണ് അവൻ കൂടുതൽ പ്രതീക്ഷ. അതുപോലെ അവരെ കൂടുതൽ സ്തുതിക്കുകയും പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് അവരിലാണ് അവൻ റജ. അവർ ഇനി അത് ഇങ്ങനെ സ്തുതിച്ചിട്ടില്ലെങ്കിൽ എനിക്കിത് തടയുമോ എന്നുള്ള പേടി, ഹൗഫ്, ജനങ്ങളിലേക്കാണ് അവൻ ബന്ധിപ്പിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ് ആത്യന്തികമായ ഖൗഫും റജാഉം എല്ലാം ഭയവും പ്രതീക്ഷയും എല്ലാം ഉണ്ടാകേണ്ടത് എന്ന സൂചനയാണ് ഈ ഹദീസിലുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ സനദ് പരമ്പരയിൽ ദുർബലതയുണ്ട് എങ്കിലും ഇതിൻ്റെ മത്തുൻ അത് പൂർണ്ണമായും ശരിയായ കാര്യമാണ്. അടുത്ത ഹദീസ് അതിലേക്ക് കൂടുതൽ നമുക്ക് വിളിച്ചു നൽകുന്നതാണ്. ഇബ്ൻ ഹുബ്ബാൻ റഹിമുള്ളാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമുള്ളാഹ് സഹീഹാക്കിയ ഹദീസാണ് അടുത്തത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിൽ തമസ്സറില്ലാഹ് ബിസഖത്തിന്നാസ്, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിയെ അവൻ തേടുകയാണ്, ജനങ്ങൾക്കുള്ള വെറുപ്പ് ഉണ്ടായിരിക്കുക, ജനങ്ങൾക്ക് വെറുപ്പാണ് ആ കാര്യം ചെയ്യുന്നതിൽ, പക്ഷെ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്, പക്ഷേ അവൻ അള്ളാഹുവിന്റെ തൃപ്തിയാണ് തേടുന്നതെങ്കിൽ, റളിയല്ലാഹു അൻഹു, അള്ളാഹു അവനെ തൃപ്തിപ്പെടും, വഅർള അൻഹുന്നാസ്, ജനങ്ങളും അവനെ തൃപ്തിപ്പെടും. ഇതൊരു അജീബായ കാര്യമാണ്, അത്ഭുതമായ കാര്യമാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുത്താൻ ഒരു കാര്യം ശ്രമിക്കുമ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ, അള്ളാഹു വിലക്കിയതിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ, നമുക്ക് തടസ്സമായി ഉണ്ടാകുന്നത് ചുറ്റുമുള്ള ജനങ്ങളായിരിക്കാം. ആ ജനങ്ങൾക്കത് വെറുപ്പായിരിക്കാം, നമ്മളത് നന്മ ചെയ്യുന്നത്, ആ നന്മ പറയുന്നത്, നന്മയിലേക്ക് ക്ഷണിക്കുന്നത്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, അല്ലെങ്കിൽ തിന്മ തടയുന്നത് ജനങ്ങൾക്ക് വെറുപ്പായിരിക്കാം. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിയാണ് മുന്നിൽ വെച്ചത്, ജനങ്ങളുടെ വെറുപ്പ്, ജനങ്ങൾക്ക് കോപമുണ്ടാകുന്നത് എനിക്ക് വിഷയമല്ല, എന്റെ പ്രധാന വിഷയം അള്ളാഹുവിന്റെ തൃപ്തി അത് നിലനിർത്തുക എന്നുള്ളതാണ് എങ്കിൽ, അള്ളാഹു അതിന് നൽകുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ തൃപ്തി മാത്രമല്ല ജനങ്ങളുടെ തൃപ്തിയും നിനക്ക് പിന്നീട് നൽകും. ഇത് അജീബാണ്, അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും, വമനിൽ തമസരിലന്നാസ്, ജനങ്ങളുടെ തൃപ്തി തേടും, ബിസഹത്തില്ല, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കിയാലും കോപമുണ്ടാക്കിയാലും വിഷയമല്ല, ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അവൻ ചെയ്യും. എന്നാൽ അവൻ ഉദ്ദേശിച്ച ഫലം കിട്ടുമോ? ഇല്ല, വിപരീത ഫലം. സഹിത അല്ലാഹു അലൈഹി, അള്ളാഹു തആല ആദ്യം അവനെ കോപിക്കും, വഅസ്ഖത അലൈഹിന്നാസ്, ജനങ്ങളെല്ലാം അവനെ കോപിക്കുന്ന അവസ്ഥയുണ്ടാക്കും. എത്ര എത്ര വിഡ്ഢികൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ കാര്യങ്ങളെ കൈയൊഴിയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച പല ശരീഅത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു, അതിനെ നിഷേധിക്കുന്നു, എന്നിട്ട് ജനങ്ങളുടെ തൃപ്തിയാണ് അവൻ തേടുക. അവസാനം അള്ളാഹുവിന്റെയും സകല ജനങ്ങളുടെയും വെറുപ്പും കോപവും ഒരു വിലയുമില്ലാത്തവനായി ദുനിയാവിൽ ബാക്കിയായി മരണപ്പെട്ടു പോകുന്ന എത്രയോ ജന്മങ്ങളുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുണ്ടാകേണ്ട യഖീൻ അള്ളാഹു തആലയുടെ കയ്യിലാണ്, അവന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ആളുകളുടെ മുഴുവൻ മനുഷ്യരുടെയും കൽബുകൾ. അതുകൊണ്ട് നിനക്ക് നിന്നോട് വെറുപ്പുണ്ടായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ അവർ നിന്നെ തൃപ്തിപ്പെടുന്നവരായി അള്ളാഹുവിന് മാറ്റാൻ സാധിക്കും. ആ യഖീൻ നമുക്ക് വേണം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇവരൊക്കെ എന്നെ പിന്നീട് തൃപ്തിപ്പെടും, അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടും, അവർക്ക് കോപമുണ്ടാകും എന്ന കാര്യം കൊണ്ട് നീ അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല. ആരാകട്ടെ, ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഒരു മഖ്ലൂഖിനും അനുസരണമില്ല അള്ളാഹു സുബ്ഹാനഹു വതആല ധിക്കരിച്ചുകൊണ്ട്. കാരണം അള്ളാഹുവിന്റെ റിദ, അള്ളാഹുവിന്റെ തൃപ്തി, അതാണ് നമ്മളെപ്പോഴും ഉണ്ടാകേണ്ടത്. ഇതൊക്കെ തൗഹീദിന്റെ ഭാഗമാണ്, തൗഹീദിന്റെ ഭാഗമാണ്. തൗഹീദിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഒരുവന്റെ യഖീനിന്റെ, അള്ളാഹുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണത്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലാണ് അവന് ഖൗഫും റജാഉം, എല്ലാ പേടിയും അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയിലാണ്, എല്ലാ പ്രതീക്ഷയിലും അള്ളാഹു സുബ്ഹാനഹു വതആലയിലാണ്. ജനങ്ങളിൽ പ്രതീക്ഷയോ ജനങ്ങളെ പേടിക്കുകയോ അവനില്ല. ഇതെല്ലാം അവന്റെ തൗഹീദിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. നാം നേരത്തെ വിശദീകരിച്ചതുപോലെ ചിലപ്പോൾ ഇത് തൗഹീദിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോകുന്ന, കുഫറിലേക്ക് ശിർക്കിലേക്ക് എത്തിപ്പോകുന്ന ഖൗഫും റജാവുമായി തീരാം, ചിലപ്പോൾ വൻ പാപങ്ങളിലേക്ക് എത്തുന്ന കാര്യമായി തീരാം. നാം നേരത്തെ വിശദീകരിച്ചത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് കൃത്യമായി ഭയപ്പെടാനും അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.